The whole purpose of Christ coming to earth was not completed with just saving individuals from sin.
യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിന്റെ മുഴുവൻ ഉദ്ദേശവും വ്യക്തികളായിട്ട് നമ്മളെ പാപത്തിൽ നിന്നും വിടുതൽ പ്രാപിപ്പിക്കുക എന്നതുകൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല.
The coming of the Holy Spirit into man's heart.
മനുഷ്യഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വന്നത്
could enable man to overcome sin.
മനുഷ്യനെ പാപത്തിന്റെ മേൽ ജയം നേടുന്നവനായുള്ള അവസ്ഥയിലേക്ക് ആക്കി തീർക്കുന്നു.
That was one of the primary purposes with which God sent the Holy Spirit.
പരിശുദ്ധാത്മാവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചതിന്റെ പ്രാഥമിക ഉദ്ദേശം അതാണ്.
So we have to say that if you are not overcoming sin in your life, you have frustrated the purpose of God in sending His Spirit.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തിന്റെ മേൽ ജയം നൽകുന്നില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ച ഉദ്ദേശം പൂർത്തിയായിട്ടില്ല.
But there's also a second purpose.
എന്നാൽ അവിടെ വേറെ രണ്ടാമത്തെ ഒരു ഉദ്ദേശമുണ്ട്.
And that is described in Ephesians 3.
എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്.
As a mystery that was hidden from many ages.
വർഷങ്ങളായിട്ട് മറഞ്ഞിരുന്ന ഒരു മർമ്മമായിട്ടാണ് അവിടെ പ്രതിപാദിക്കുന്നത്.
He says in verse 4 and 5.
4-5-ാമത്തെ വാക്യത്തിൽ നമ്മൾ അറിയുന്നു.
You can understand my insight into the mystery of Christ, which in other generations was not made known to the sons of men. Now is revealed by his holy apostles and prophets.
ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ട പോലെ പൂർവ്വകാലങ്ങൾ മനുഷ്യർക്ക് അറിവായി വരുന്നില്ല.
What is that mystery?
എന്താണ് ആ മറഞ്ഞ മർമ്മം?
You never hear the word mystery in the Old Testament.
പഴയ നിയമത്തിൽ ഒരിടത്തു പോലും നിങ്ങൾ ആ മർമ്മത്തെക്കുറിച്ച് കാണുന്നില്ല.
A mystery is a secret of God that He reveals to those who fear him.
മർമ്മം എന്നത് ദൈവം തന്നെ ഭയപ്പെടുന്നവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്ന രഹസ്യമാണ്.
The Old Testament says the secret of the Lord is with those who fear him.
ദൈവത്തിന്റെ ആ രഹസ്യങ്ങൾ ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് അവൻ വെളിപ്പെടുത്തിക്കുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കും.
There are many mysteries mentioned in scripture.
തിരുവചനത്തിൽ
in the New Testament
പറഞ്ഞിട്ടുള്ള പല പുതിയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള പല മർമ്മങ്ങളും ഉണ്ട്.
Mystery of the kingdom of heaven.
സ്വർഗരാജ്യത്തിന്റെ മർമ്മം.
Mystery of iniquity. Of sin, of iniquity.
പാപത്തിന്റെ അതിനെക്കുറിച്ചുള്ള മർമ്മം.
But then there are two mysteries which are called great mysteries.
എന്നാൽ രണ്ട് മർമ്മങ്ങൾ വിലയേറിയത് വലിയ മർമ്മങ്ങൾ എന്ന് തിരുവചനം പ്രതിപാദിക്കുന്നുണ്ട്.
The one is in 1 Timothy 3:16.
1 തിമോത്തിയോസ് 3:16-ലാണ് ആദ്യത്തേത്. അതിലൊന്ന്.
This is called a great mystery.
അത് വലിയ മർമ്മം എന്നാണ് അവിടെ പറയുന്നത്.
It's called the mystery of godliness.
ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് അതിനെ പറയുന്നത്.
What that means is it's a secret how to live a godly life.
ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു രഹസ്യമാണ് അവിടെ പറയുന്നത്.
Forgiveness of sins is not a secret.
പാപക്ഷമ എന്നുള്ളത് ഒരു രഹസ്യമല്ല.
Openly written in scripture.
അത് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്.
And lots of believers have got that.
ധാരാളം വിശ്വാസികൾക്ക് അത് ലഭ്യമായിട്ടുമുണ്ട്.
But very few have understood the mystery of godliness.
എന്നാൽ ദൈവഭക്തിയുടെ മർമ്മം വളരെ തുലവും വിരളമായിട്ടുള്ളവർ മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ.
The proof is that in so many millions of believers whose sins are forgiven, very few can testify to a godly life.
എന്നാൽ ദശലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പാപം ക്ഷമിച്ചിട്ടുണ്ടെങ്കിലും ഒരു ദൈവഭക്തിയുടെ ആ മാർഗത്തിലേക്ക് കടന്നിട്ടുള്ളവർ വളരെ വിരളമാണ്.
But that's exactly like Jesus said, the way to life is narrow and very few find it.
അതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ജീവങ്കിലേക്കുള്ള മാർഗം ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്, അത് കണ്ടെത്തുന്നവർ ചുരുക്കവുമാണെന്നാണ്.
And we never find it unless we have a hunger for it.
അതിനായിട്ട് നമുക്കൊരു വിശപ്പില്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുകയുമില്ല.
See, the average believer is quite happy with this defeated life so long as his sins are forgiven.
തന്റെ പാപങ്ങൾ ക്ഷമിച്ചുകയും തന്റെ ആ നിരന്തരമായിട്ട് പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ സാധാരണ വിശ്വാസി സംതൃപ്തനാണ്.
Some of you have been believers for many years.
നിങ്ങൾ ചില വർഷങ്ങളായിട്ട് വിശ്വാസികളായിട്ടുള്ളവരും ആയിരിക്കാം.
But there are so many elementary sins which still defeat you.
എന്നാൽ നിങ്ങളെ ഇന്നും തോൽപ്പിക്കുന്ന ചില പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം.
You must be honest and confess, I have not understood the mystery of godliness.
നിങ്ങൾ സത്യസന്ധതയോടെ ദൈവത്തിന് മുമ്പാകെ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു, ദൈവഭക്തിയുടെ മർമ്മം എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന്.
And you must be honest and admit, I have not understood that mystery because I have no interest in understanding it.
കാരണം അത് മനസ്സിലാക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്നുള്ള ഒരു കാര്യവും സത്യസന്ധമായിട്ട് നിങ്ങൾ സമ്മതിക്കണം.
That can be pretty humbling for an older believer to admit.
അത് വർഷങ്ങളായിട്ട് വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് അത് പറയുക എന്ന് പറയുന്നത് തന്നെ താൻ താഴ്ത്തേണ്ട ഒരു ആവശ്യമുണ്ട്.
But if he is not humble enough to admit that,
എന്നാൽ ആ വസ്തുത നീ അംഗീകരിക്കാനായിട്ട് താഴ്മയുള്ളവനല്ല എങ്കിൽ,
all your life you'll remain there.
ഇതേ അവസ്ഥയിൽ നിന്റെ ജീവിതം മുഴുവൻ നീ കഴിക്കേണ്ടി വരും.
See, God greatly appreciates honesty.
സത്യസന്ധതയെ ദൈവം വളരെയധികം അഭിനന്ദിക്കുന്ന ഒരു കാര്യമാണ്.
It requires humility to be honest.
കാരണം സത്യസന്ധനായിരിക്കാനായിട്ട് താഴ്മ ആവശ്യമാണ്.
And if you are not willing to be honest, God will not lead us further.
നിങ്ങൾ സത്യസന്ധരായിരിക്കാനായിട്ട് താഴ്മയുള്ളവരാകുന്നില്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് ദൈവം നയിക്കില്ല.
In fact, he will even allow you to be deceived.
എന്നാൽ പലപ്പോഴും നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാനായിട്ട് അവൻ അനുവദിക്കും.
So let me just mention these two mysteries first, two great mysteries.
ഈ രണ്ട് വലിയ മർമ്മം എന്താണെന്ന് ഞാൻ ആദ്യം പ്രതിപാദിക്കാം.
One is the mystery of godliness, how to live a godly life.
ദൈവഭക്തിയുടെ മർമ്മം എന്താണ്, എങ്ങനെ ഒരു ദൈവഭക്തിയുള്ള ജീവിതം നമുക്ക് നയിക്കാൻ
സാധിക്കും. And he says the answer is here.
അതിന്റെ ആ ഉത്തരം ഇവിടെയുണ്ട്.
That Christ was revealed in the flesh.
യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു.
That's a point of great controversy with many Christians.
പല ക്രിസ്ത്യാനികൾക്കും ഏറ്റവും വൈരുദ്ധാത്മകമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അത്.
But if you don't understand this, you'll never come to a godly life.
ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു ദൈവിക ജീവിതത്തിലേക്ക് കടന്നു വരിക സാധ്യമല്ല.
It's written here.
അതിവിടെ
എഴുതിയിട്ടുണ്ട്. If you want to know this great mystery,
ഈ വലിയ മർമ്മം മനസ്സിലാക്കാൻ ആർക്കാണ് താൽപര്യമുള്ളത്?
You must say, Lord, I want to see what it means that Jesus came in the flesh.
കർത്താവേ, ദൈവമേ, യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Now, there's a difference between saying that and saying Jesus came as a man.
യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചു എന്ന് പറയുന്നതും ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്.
The difference is this.
വ്യത്യാസം ഇതാണ്.
When it says Jesus came in the flesh,
യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് പറയുമ്പോൾ,
it implies that he was tempted in all points like we are.
നമ്മളെ പോലെ തന്നെ സകല മേഖലകളിലും അവൻ പരീക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം.
In the Living Bible paraphrase of this verse,
ഈ വചനത്തെ ലിവിംഗ് ബൈബിളിലെ പ്രതിപാദിച്ചിരിക്കുന്നത് വിവക്ഷിച്ചിരിക്കുന്നത്
It's written like this.
ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്.
It is true that the way to live a godly life is not an easy matter.
അത് വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ദൈവഭക്തിയിൽ ജീവിക്കുക എന്നുള്ളത് എളുപ്പമായ ഒരു കാര്യമല്ല.
But the answer lies in Christ who came to earth in the flesh.
എന്നാൽ അതിന്റെ ഉത്തരം കിടക്കുന്നത് യേശുക്രിസ്തു ജഡത്തിൽ ലോകത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതിലാണ്.
And in this flesh he was pure in his spirit.
ഈ ജഡത്തിൽ അവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു.
He was righteous and pure inside.
അവന്റെ ആത്മാവിൽ അവൻ നീതിയുള്ളവനായിരുന്നു, നീതിമാനായിരുന്നു.
This has been the problem from the day Adam sinned.
ആദാം പാപം ചെയ്ത നാൾ മുതലുള്ള പ്രശ്നമാണിത്.
How can a man with this flesh live a pure life?
ഈ മലിന ജഡമുള്ള ഒരു മനുഷ്യനെ എപ്രകാരം ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കും?
The excuse that most believers make when they sin is, well, after all, we are human.
പല വിശ്വാസികളും പാപം ചെയ്യുമ്പോൾ പറയുന്ന ഒരു ഉപാധി എന്താണ്, നമ്മളല്ലെങ്കിലും മനുഷ്യരല്ലേ.
But then we say Jesus came and lived on earth as a man and he never sinned.
എന്നാൽ യേശുക്രിസ്തു ഒരു മനുഷ്യനായിട്ട് ലോകത്തിൽ വന്ന് പാപമില്ലാത്തവനായി ജീവിച്ചു കാണിച്ചു.
And we say, oh, but he was God.
അപ്പോൾ നമ്മൾ പറയും, അതോ അവൻ ദൈവപുത്രനല്ലേ, ദൈവമല്ലേ.
Did he live on earth as God?
അവൻ ലോകത്തിൽ ജീവിച്ചപ്പോൾ ദൈവത്തിന്റെ അദൈവമായിട്ട് തന്നെയാണോ ജീവിച്ചത്?
If he lived on earth as God,
അവൻ ദൈവമായിട്ട് ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ,
he cannot say follow me.
അവൻ നമ്മളോട് പറയുവാൻ കഴിയുമായിരുന്നില്ല എന്നെ അനുഗമിക്കുവിൻ എന്ന്.
See, an angel cannot swim fly across a swimming pool and say follow me.
ഒരു ദൂതനെ മാലാഖിക്ക് ഒരു സ്വിമ്മിംഗ് പൂളിന്റെ മുകളിൽ കൂടി പറന്നിട്ട് ആ എന്നെ അനുഗമിക്കുക എന്ന് നമ്മളോട് പറയുക സാധ്യമല്ല.
I say, listen, I can't follow you.
എനിക്ക് നിന്നെ പിൻഗമിക്കാൻ സാധിക്കില്ല.
Because when I go into the water, gravity pulls me down.
കാരണം ഞാൻ വെള്ളത്തിലേക്ക് പോകുമ്പോൾ ആ ഭൂഗുരുത്വാകർഷണം എന്നെ താഴേക്ക് വലിക്കുന്നു.
Gravity doesn't pull you, so you can fly across.
എന്നാൽ നിന്നെ ആ ഭൂഗുരുത്വാകർഷണം ആകർഷിക്കുന്നില്ല, നിനക്ക് ചിലകൊണ്ട് നിനക്ക് പറക്കാം.
So if Jesus came to earth and he was not tempted like me,
യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ,
he would have been like that angel going through the earth without any pull of sin.
ആ പാപത്തിന്റെ ആ വലിവില്ലാതെ പറക്കുന്ന ഭൂഗുരുത്വാകർഷണമില്ലാതെ പറക്കുന്ന ആ മലാഖയെ പോലെയായിരുന്നവൻ.
He wouldn't be pulled by temptation.
ആ പരീക്ഷണങ്ങളാൽ അവൻ പരീക്ഷിക്കപ്പെടുന്നില്ല, ആകർഷിക്കപ്പെടുന്നില്ല.
Then I have to say to him what I say to the angel.
ഞാൻ ഈ മലാഖയോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ യേശുക്രിസ്തുവിനോടും പറയേണ്ടി വരും.
I can't follow you.
എനിക്കിതിനെ പിൻഗമിക്കാൻ
സാധ്യമല്ല.
കാരണം അവന് എനിക്ക് അനുഭവപ്പെടുന്ന ഈ ഗുരുത്വാകർഷണം അവൻ അനുഭവപ്പെടുന്നില്ല.
Jesus more frequently said, follow me than believe in me.
യേശുക്രിസ്തു പലപ്പോഴും കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെ അനുഗമിക്കുക, എന്നിൽ വിശ്വസിക്കുക എന്നും പറയുന്നു.
So many times he said, follow me.
അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ അനുഗമിക്കുക.
He said, if anyone wants to be my disciple, he must deny himself, take up the cross and follow me.
ആരെങ്കിലും എന്റെ ശിഷ്യനായിരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണമെന്നുമാണ് അവൻ പറഞ്ഞത്.
What does it mean to take up the cross and follow him?
തന്റെ ക്രൂശ് എടുത്ത് അനുഗമിക്കുക എന്ന് പറയുന്നത് എല്ലാ ദിവസവും.
Luke 9:23.
സുവിശേഷം 9:23 എല്ലാ ദിവസവും.
To take up the cross is to die.
ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുക.
To die to myself every day.
എന്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് എല്ലാ ദിവസവും ഞാൻ
മരിക്കുക. To my own will every day.
എന്റെ സ്വന്തം താൽപര്യത്തിനായിട്ട് എന്നും മരിച്ചു കൊണ്ടിരിക്കുക.
This is the best way to understand the cross.
ക്രൂശ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്.
I want to do something and God wants to me to do something else as a cross.
ഞാൻ ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം എന്റെ ഇഷ്ടത്തെ ക്രോസ് ചെയ്യുന്നതാണ്.
There's a cross there on which I must die.
അവിടെ ക്രൂശ് കാണുമ്പോൾ ഞാൻ അവിടെ മരിക്കേണ്ടിയിരിക്കുന്നു.
That's the meaning of taking up the cross.
അതാണ് ക്രൂശ് എടുക്കുന്നതിന്റെ കൊണ്ട്
അർത്ഥം. And if Jesus says that's the way to follow him, then he must have also taken up a cross every day.
യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞപ്പോൾ അവനെ അനുഗമിക്കാൻ പറയുമ്പോൾ അവനും ക്രൂശ് എടുത്തിട്ടുള്ള വ്യക്തിയായിരിക്കണം.
Otherwise he would have said, you just take up the cross and go, can't follow me because I never took up the cross.
അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറയണമായിരുന്നു, നീ ക്രൂശ് എടുത്തിട്ട് നിന്റെ വഴി പോവുക, കാരണം ഞാൻ ക്രൂശ് എടുത്തിട്ടില്ലല്ലോ.
But he said, take up the cross and follow me.
എന്നാൽ അവൻ പറഞ്ഞത് നിന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക എന്നുകൊണ്ടാണ്.
So there was an inward cross in Jesus' life for 33.5 years.
33 വർഷക്കാലം യേശുവിന്റെ ഉള്ളിലും ഒരു ആന്തരികമായിട്ടൊരു ക്രൂശ് ഉണ്ടായിരുന്നു.
He never needed to take a cross when he was in heaven.
അവൻ സ്വർഗത്തിലായിരുന്നപ്പോൾ അവൻ ഈ ക്രൂശ് വഹിക്കേണ്ട ആവശ്യമില്ലായിരുന്നു.
Because in heaven God could not be tempted.
കാരണം സ്വർഗത്തിൽ ദൈവത്തിന് പരീക്ഷിക്കപ്പെടുക സാധ്യമല്ല.
The Bible says that in James 1, God cannot be tempted.
യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ പരീക്ഷിക്കാൻ കഴിയുകയില്ല.
So when Jesus was in heaven eternal ages with the Father, he could not be tempted.
നിത്യതയിൽ യുഗായുഗങ്ങളായിട്ട് പിതാവിനോട് കൂടി ആയിരുന്നപ്പോൾ അവനെ പരീക്ഷ എന്നൊരു ശോധന ഇല്ലായിരുന്നു.
But the Bible says in Philippians 2, he voluntarily gave up that equality with God when he came to earth.
അവൻ ഭൂമിയിലേക്ക് വന്നപ്പോൾ പിതാവിനോടുണ്ടായിരുന്ന സമത്വം വെടിഞ്ഞെന്നാണ് ഫിലിപ്പി ലേഖനം 2 നമ്മൾ വായിക്കുന്നത്.
Philippians in chapter 2 and verse 6.
ഫിലിപ്പി ലേഖനം 2 ആറാമത്തെ വാക്യം.
Though he existed in the form of God, that is from all eternity,
അവൻ ദൈവരൂപത്തിൽ ഇരിക്കേ ദൈവത്തോടുള്ള സമത്വം മുറുകെ
പിടിച്ചു. He did not hold on to that equality.
ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ.
But verse 7, emptied himself.
അവൻ ദാസ്യരൂപം എടുത്തു, തന്നെത്താൻ ഒഴിച്ചു.
What did he empty himself of?
എന്താണ് അവൻ തന്നെത്താൻ ഒഴിച്ചത്? എന്തിനു വേണ്ടിയാണ് തന്നെത്താൻ ഒഴിച്ചത്?
The glass is full. How do you empty it?
ഒരു ഗ്ലാസ് നിറഞ്ഞിരിക്കുമ്പോൾ അത് എങ്ങനെയാണ് നിങ്ങൾ ഒഴിക്കുന്നത്?
Pour it out.
ആ അതിലെ ജലം നിങ്ങൾ ഒഴിച്ചു കളയുക.
So there's something Jesus emptied himself of, this verse says, when he came to this earth.
ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ തന്നെത്താൻ ഒഴിച്ചു കളഞ്ഞ ഒരു കാര്യം ഇവിടെ പ്രതിപാദിക്കുന്നു.
When he became a man.
അവൻ ഒരു മനുഷ്യനായി തീർന്നപ്പോൾ.
He did not cease to be God when he was on earth.
അവൻ ഭൂമിയിൽ ആയിരുന്നപ്പോൾ അവൻ ഒരു ദൈവമായിട്ട് കാണപ്പെടുന്നില്ല.
That is impossible.
അത് അസാധ്യമായ ഒരു കാര്യമാണ്.
See, if a king disguises himself and comes and lives in the midst of in a slum for a few years.
ഒരു രാജാവ് വേഷപ്രച്ഛന്നനായിട്ട് ഒരു തെരുവിലെ വന്ന് ഒരു ചേരി പ്രദേശത്ത് വന്ന് താമസിക്കുകയാണ് ഒന്ന്
രണ്ട് വർഷം.
അവൻ അന്നും രാജാവാണ്.
He may be disguising himself and living there.
അവനെ ചേരി പ്രദേശത്ത് താമസിക്കുമ്പോൾ അവൻ തന്നെത്താൻ വേഷപ്രച്ഛന്നനായിട്ടാണ് വരുന്നത്.
When Jesus was on earth, he was God.
യേശുക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ അവൻ ദൈവം
തന്നെയായിരുന്നു. That's why he always accepted worship when people worshiped
him. അതുകൊണ്ടാണ് ജനങ്ങൾ അവനെ ആരാധിക്കുമ്പോൾ അവൻ ആരാധന അവൻ അംഗീകരിക്കുന്നത്.
We cannot accept worship. Angels also cannot accept worship.
Even ദൂതന്മാർക്ക് പോലും ആരാധന അംഗീകരിക്കാൻ സാധ്യമല്ല. നമുക്കും ആരാധന അംഗീകരിക്കാൻ
പാടില്ല. He could forgive sins.
അവനെ പാപം ക്ഷമിക്കാനുള്ള ഇതുണ്ടായിരുന്നു.
He was God on the earth.
അവൻ ഈ ലോകത്തായപ്പോൾ പാപക്ഷമകൾ നൽകി.
Then what did he empty himself of?
എന്നാൽ അവൻ ഒഴിച്ചു കളഞ്ഞ കാര്യം എന്തായിരുന്നു?
It's very important to understand this.
ഈ കാര്യം മനസ്സിലാക്കാൻ.
Even though in his person he was God.
അവൻ തന്റെ വ്യക്തിത്വത്തിൽ ദൈവമായിരുന്നെങ്കിൽ കൂടെ.
He gave up all the privileges of being God.
ദൈവം എന്നുള്ള അവസ്ഥയിൽ ഇരിക്കാനുള്ള ഉദവികളൊക്കെ അവൻ വെടിഞ്ഞവനായിരുന്നു.
For example,
ഉദാഹരണത്തിന്,
we read that the devil could tempt him in the wilderness.
ആ മരുഭൂമിയിലെ അവനെ പരീക്ഷിപ്പാനായിട്ട് അവൻ സാത്താനെ അനുവദിച്ചു.
God cannot be tempted.
ദൈവം പരീക്ഷിക്കപ്പെടാൻ പറ്റില്ല.
But he gave up that privilege because he became a man.
അവൻ ഒരു മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചപ്പോൾ സാത്താനാൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട്
exposed himself to temptation.
അവനെ ആ പരീക്ഷയ്ക്കായിട്ട് തന്നെ തന്നെ അവൻ തുറന്നു കൊടുത്തു.
And here is it. He exposed himself to the temptation means he exposed himself to the possibility of falling into sin.
പാപത്തിൽ വീണുവാനായിട്ടുള്ള സാധ്യതയിലേക്ക് തന്നെത്താൻ അവൻ തുറന്നു കൊടുത്തു. ആ ആദവനെ വിട്ടുകൊടുത്തു.
Otherwise he was not tempted like us.
അല്ലെങ്കിൽ നാം നമ്മെ പോലെ പരീക്ഷിക്കപ്പെടുകയില്ലായിരുന്നു.
The secret of godliness lies here.
ദൈവഭക്തിയുടെ മർമ്മം കിടക്കുന്നത് ഇവിടെയാണ്.
That's what we read.
അതാണ് നമ്മൾ വായിച്ചത്.
In Hebrews 4,
എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ.
Now here is one of those verses that's not been translated properly in the Malayalam.
മലയാളത്തിൽ വളരെ വ്യക്തതയോടെ തർജ്ജമ ചെയ്യപ്പെടാത്ത ഒരു വേദഭാഗമാണിത്.
I think the devil's done a very clever work there.
സാത്താൻ വളരെ ഭംഗിയായിട്ട് ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തിട്ടുണ്ട്.
But every English translation and all other translations is very clear.
എന്നാൽ എല്ലാ ഇംഗ്ലീഷ് തർജ്ജമകളിലും ബാക്കിയുള്ള എല്ലാ ഭാഷാന്തരങ്ങളിലും ഇത് വളരെ വ്യക്തമാണ്.
Listen to it as it is in the English.
ഇംഗ്ലീഷിൽ പറയുന്നത് അത് നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം.
Which is how it is in the original Greek.
അത് ഗ്രീക്ക് മൂലഭാഷയിൽ അത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
We don't have a high priest who cannot sympathize with our weakness.
നമ്മുടെ ബലഹീനതകളെ സഹതപ്പാൻ കഴിയാത്ത ഒരു മഹാപുരോഹിതനല്ല നമുക്കുള്ളത്.
But one who has been tempted, Hebrews 4:15, in all things as we are.
എബ്രായർ 4:14 പറയുന്നത് നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ട.
Hebrews 4:15, one who was tempted in all points as we are.
നമ്മളായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ മേഖലകളിലും പരീക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ക്രിസ്തു എന്നാണ്.
And yet he did not sin.
എന്നിട്ടും അവൻ പാപം ചെയ്തില്ല.
That's where the Malayalam is slightly different.
എന്നാൽ മലയാളത്തിൽ വേറൊരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്.
Because there it says as though he was not even tempted.
പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി
പരീക്ഷിക്കപ്പെട്ടു. Quite a ridiculous translation.
എത്ര ഫലദ്രൂപമാണ് ഒരു
മലയാളം. It says he was tempted in all points except sin.
മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ ഇങ്ങനെയാണ് തോന്നുന്നത്, അവൻ പാപം എന്ന മേഖലയിൽ അവൻ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്.
What are the temptation is there?
പിന്നെന്താണ് അവന്റെ പരീക്ഷ?
Temptation to sleep.
ഉറങ്ങാനുള്ള പരീക്ഷയാണോ?
That's not a temptation.
അതൊരു പരീക്ഷയല്ല.
Temptation to eat food.
അത് ആഹാരം കഴിക്കാനുള്ള പരീക്ഷയാണോ?
That's not a temptation.
അത് ഒരു പരീക്ഷയല്ല.
The only temptation there is in the world is temptation to sin.
പാപം ചെയ്യാൻ വേണ്ടിയുള്ള മേഖലകൾ മാത്രമേ പരീക്ഷയുള്ളൂ ലോകത്തിൽ.
So that's a meaningless translation.
അത് അർത്ഥശൂന്യമായ ഒരു തർജ്ജമയാണ്.
That's why I say it's wrong.
അതുകൊണ്ടാണ് ഞാൻ
പറഞ്ഞത്. It's not like that in the original.
എന്നാൽ ഒറിജിനൽ ഗ്രീക്ക് മൂല ഗ്രന്ഥത്തിൽ അങ്ങനെയല്ല.
He was tempted as we are but he did not sin.
അവൻ നമ്മെ പോലെ തന്നെ പരിശോധിക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു എന്നാൽ അവൻ പാപം ചെയ്തില്ല.
Now how does this help me?
ഇതെങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്?
Then I can see an example whom I can follow.
അപ്പോൾ എനിക്ക് പിൻഗമിക്കാൻ പറ്റുന്ന ഒരു മാതൃകാ പുരുഷനെ എന്റെ മുൻപിൽ എനിക്ക് കാണുന്നു.
Not just a doctrine.
അവിടെ ഒരു ഉപദേശ രൂപമല്ല.
Or a teaching.
അവിടെ ഒരു പഠിപ്പിക്കലല്ല.
See, in the Old Testament, God gave the commandment and said, "Come on, live up to this standard."
ദൈവം പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുത്തിട്ട് കൽപ്പന കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ ജീവിക്കുക എന്ന്.
God gave Moses 613 commandments.
മോശയ്ക്ക് യേശുക്രിസ്തു ദൈവം
613
കൽപ്പനകൾ കൊടുത്തു.
10 of those are known as the 10 commandments.
അതിൽ 10 എണ്ണം 10 കൽപ്പനകൾ എന്ന പേരിൽ അറിയപ്പെടുന്നു.
But there were 603 other commandments about many many things in Numbers and Leviticus and all that.
എന്നാൽ സംഖ്യാപുസ്തകത്തിലും ലേവ്യ പുസ്തകത്തിലുമുള്ള ബാക്കിയുള്ള 603 കൽപ്പനകൾ ഉണ്ട്.
They were told to keep it.
അവരോട് അത് ആചരിക്കാനായിട്ട് പറഞ്ഞു.
Many of them could not keep it.
എന്നാൽ അത് പലതും അവർക്ക് ആചരിക്കാൻ സാധ്യമായില്ല.
Jesus came.
യേശുക്രിസ്തു
in the sermon on the mount raised the standard much higher.
ആ മലമേലുള്ള പ്രസംഗത്തിലെ ഈ നിലവാരം അധികമായിട്ട് ഉയർത്തി.
He said, not only don't commit adultery but don't even lust with your mind.
വ്യഭിചാരം ചെയ്യുക മാത്രമല്ല സ്ത്രീയെ മോഹത്തോടു കൂടി നിന്റെ മനസ്സിൽ നോക്കുക പോലും ഒരിക്കലും.
Don't murder, not only don't murder but don't even get angry.
കൊലപാതകം ചെയ്യുന്നത് മാത്രമല്ല കോപിഷ്ഠനാകെ കൂടെ തീരരുത്.
See, most Christians don't take these verses seriously.
പല ക്രിസ്ത്യാനികളും ഈ വാക്കുകൾ ഈ വചനങ്ങൾ സീരിയസ് എടുക്കുന്നില്ല.
The devil has convinced them it is impossible.
കാരണം സാത്താൻ അവരെ കബളിപ്പിച്ചിട്ട് പറയുന്നു ഇത് അസാധ്യമാണ് എന്ന്.
And as long as you say what the devil says it is impossible, it will be impossible to you.
സാത്താൻ പറയുന്ന അസാധ്യമാണ് എന്ന് പറയുന്ന രീതിയിൽ നീ പറയുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിനും അത് സാധ്യമാകാൻ പോകുന്നില്ല.
From the beginning of human history the devil has always told man God's commands are impossible to keep.
മനുഷ്യകുലത്തിന്റെ പ്രാരംഭം മുതൽ സാത്താൻ മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുക എന്നുള്ളത് അസാധ്യമാണെന്ന്. നിനക്ക് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാൻ കഴിയില്ല.
നിനക്ക്
വായിക്കാം, പക്ഷേ അത് ആചരിക്കുക സാധ്യമല്ല.
And he even says, God doesn't really take it seriously whether you keep it or not.
അത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ ദൈവമാത്ര ഗൗരവമായിട്ട് എടുക്കത്തില്ല എന്നും കൂടെ സാത്താൻ പറയും.
That's what he told Adam and Eve.
അതാണ് അവൻ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞത്.
That's what he told Eve, that yeah, it doesn't matter if you disobey the small command, eat from the tree.
ഈ ഒരു ഫലം ഭക്ഷിച്ചാൽ അത് ദൈവത്തിന് വലിയ കാര്യമല്ല എന്നാണ് അവൻ ഹവ്വയോടും പറഞ്ഞത്.
God is a good God.
ദൈവം ഒരു നല്ല ദൈവമാണ്.
He's not going to bother too much about it.
ഈ കാര്യത്തിലൊന്നും അവന് വലിയ താല്പര്യം, വലിയ പ്രശ്നം ഉണ്ടാകില്ല.
They discovered the devil was a liar.
അവർക്ക് മനസ്സിലായി സാത്താൻ ഭോഷ്ക് പറയുന്നവനാണെന്ന്.
You know, was the first lie mentioned in the Bible?
വചനത്തിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ വ്യാജം, കള്ളം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ?
To disobey God in a small thing is not serious.
ചെറിയ കാര്യങ്ങൾ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല.
That is the first lie mentioned in the Bible.
തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ ഭോഷ്കതാണ്.
That is the implication of what the devil was telling Eve.
ഹവ്വയോട് സാത്താൻ പറഞ്ഞതിന്റെ ആ പ്രായോഗിക തലത്തിലുള്ള ഒരു പ്രവൃത്തി.
Has God told you not to eat of this?
ഈ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിക്കരുതെന്ന് ദൈവത്തിനോട് പറഞ്ഞിട്ടുണ്ടോ?
God has said that if I eat I'll die.
ഹവ്വ പറഞ്ഞു, ഞാനത് ഭക്ഷിച്ചാൽ മരിക്കുമെന്ന് ദൈവം പറഞ്ഞു.
And here is the first lie.
ആദ്യത്തെ വ്യാജം.
You shall not die.
നിങ്ങൾ മരിക്കയില്ല.
Is the devil telling that lie to Christians today?
ഇന്നത്തെ ക്രിസ്ത്യാനികളോട് സാത്താൻ അവിധത്തിൽ സംസാരിക്കുന്നുണ്ടോ?
Remember, that is the first lie. You shall not die.
നീ മരിക്കയില്ല എന്നുള്ളൊരു കാര്യമാണ്.
God says you shall die.
ദൈവം പറയുന്നു നീ മരിക്കും.
Devil says you shall not die.
സാത്താൻ പറയുന്നു നീ മരിക്കയില്ല.
They were God's children there. Adam and Eve.
ആദാമും ഹവ്വയും ദൈവത്തിന്റെ പുത്രിപുത്രന്മാരായിരുന്നു.
They died.
അവർ മരിച്ചു.
Spiritually.
ആത്മീയമായിട്ട്.
Now how does God, the devil say, today you shall not die?
എങ്ങനെയാണ് സാത്താൻ ഇന്ന് നീ മരിക്കത്തില്ല എന്ന് നമ്മളോടൊക്കെ പറയുന്നത്?
I want to show you.
ഞാൻ അത് കാണിക്കാം.
In Romans 8.
റോമാ ലേഖനം 8-ാം
അധ്യായം. When God says you will die.
ദൈവം പറയുന്നു നീ മരിക്കുമെന്ന്.
The devil says you will not die.
അപ്പോൾ സാത്താൻ പറയുന്നു നീ മരിക്കയില്ല എന്ന്.
Let's turn to Romans 8.
റോമാ ലേഖനം 8-ാം അധ്യായം.
Romans 8 is written for born again believers.
റോമാ ലേഖനം 8-ാം അധ്യായം എഴുതിയിരിക്കുന്നത് വീണ്ടും ജന്മം പ്രാപിച്ച വിശ്വാസികൾക്ക് വേണ്ടിയാണ്.
And he calls them brethren in verse 12.
12-ാമത്തെ വാക്യത്തിൽ അവൻ വിളിച്ചിട്ട് പറയുന്നു സാഗയാൽ സഹോദരന്മാരെ.
That means he's referring to believers. He's not talking to unbelievers.
ഈ അവിശ്വാസികൾക്ക് വേണ്ടിയുള്ളതല്ല ഇത്, വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്.
Brethren, we are not under obligation to the flesh to live according to the flesh.
സഹോദരന്മാരെ, നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് ജഡത്തിനല്ല കടക്കാരാകുന്നത്.
He says, I don't have any debt to the flesh to do what the flesh says.
ആ എന്റെ ജഡം പറയുന്നത് ചെയ്യേണ്ട അതിനുള്ളൊരു ബാധ്യത എനിക്ക് ജഡത്തിന്.
I am in debt to Jesus to do what he says.
യേശു ക്രിസ്തുവിനോടുകൂടിയാണ് ഞാൻ കടക്കാരനായിരിക്കുന്നത്, അവൻ പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്.
Flesh is telling me one thing.
ജഡം എന്നോടൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു.
Christ is telling me something else through the Spirit.
ക്രിസ്തു എന്നോട് വേറൊരു കാര്യം ആത്മാവിനാൽ ചെയ്യാൻ ആവശ്യപ്പെടുന്നു.
And then he says.
എന്നിട്ട് അവൻ പറയുന്നു.
If you live, verse 13, according to the flesh, you will definitely die.
എന്നിട്ട് അവൻ പറയുന്നു നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം.
What is he talking about? Physical death?
അത് ഭൗതികമായിട്ടുള്ള ശാരീരിക മരണത്തെക്കുറിച്ചാണോ പറയുന്നത്?
Physical death, even Jesus died.
യേശു ക്രിസ്തുവും തന്റെ ശാരീരിക മരണത്തിൽ ആയിച്ചു.
And that everybody dies.
അത് എല്ലാവരും മരിക്കും.
But here he is saying, if you believers live according to the flesh, you will die.
സഹോദരന്മാരെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം.
Spiritually die.
ആത്മീയമായിട്ട് നീ മരിക്കും നിശ്ചയം.
You will die.
നിശ്ചയമായിട്ടും മരിക്കും.
And what does the old liar say?
പഴയ ആ ഭോഷ്കിന്റെ പിതാവ് എന്താണ് പറയുന്നത്?
Satan.
സാത്താൻ പറയുന്നത് എന്താണ്?
You will not die.
നീ മരിക്കയില്ല.
You ask Jesus to come into your heart. You won't die.
നീ യേശുക്രിസ്തുവിനെ നിന്റെ ഹൃദയത്തിലേക്ക് കടക്കുക, വരുവാനായിട്ട് പ്രാർത്ഥിക്കുക, നീ മരിക്കില്ല.
But those are the people to whom the Holy Spirit is writing here.
അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അവൻ ഈ വചനം എഴുതിയിരിക്കുന്നത്.
Brethren means what in verse 12?
12-ാമത്തെ വാക്യത്തിൽ സഹോദരന്മാരെ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്?
They are people who have received Christ as their savior.
യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചവരാണ് അവർ.
But then they play the fool with sin.
എന്നാൽ അവർ പാപവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവത്തെ കബളിപ്പിക്കുന്നു.
They only want to keep on sinning and asking God to forgive them.
എല്ലായ്പ്പോഴും നിരന്തരമായിട്ട് പാപം ചെയ്തിട്ട് പാപക്ഷമ ദൈവത്തോട്
യാചിക്കുന്നു. That means living according to the flesh.
അത് ജഡത്തെ അനുസരിച്ച് നടക്കുന്നതിന് തുല്യമാണ്.
They don't take sin seriously.
പാപത്തെ ഗൗരവമായിട്ട് അവർ എടുക്കുന്നില്ല.
They disobey God.
അവർ ദൈവത്തെ അനുസരിക്കാതെ
they go according to their flesh.
അവരുടെ ജഡത്തെ അനുസരിക്കുന്നു.
You will die.
നീ മരിക്കും നിശ്ചയം.
That's the lie the devil is propagating today.
ഇന്നും സാത്താൻ എല്ലാവരോടും പറയുന്ന ഒരു വ്യാജം ഭോഷ്കതാണ്.
Many believers are falling for that lie.
ആ വ്യാജത്തിൽ വീഴുന്ന ധാരാളം വിശ്വാസികളുണ്ട്.
They'll get a shock when they leave this earth.
ഈ ഭൂമിയിൽ നിന്ന് വിട്ടു വരുമ്പോൾ അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും.
They will discover that God's word was true.
അവർക്ക് ദൈവത്തിന്റെ വചനം സത്യമാണെന്ന് അവർക്ക് അന്ന്
ബോധ്യമാകും.
വിളിക്കുന്നവരാണെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അവർ അപ്പം നുറുക്കുന്നവരാണെങ്കിൽ കൂടിയും അവർ നരകത്തിലേക്ക്
പോകും.
കാരണം അവർ ജഡപ്രകാരം ജീവിച്ചവരാണ്.
It's not a very popular message.
അത് വളരെ പ്രചര പ്രചാരം ലഭിച്ചിട്ടുള്ള സന്ദേശമല്ല.
And the devil knows that.
അത് സാത്താൻ ശ്രദ്ധ
വെച്ചിട്ടുണ്ട്. And so he's got thousands of agents who get up in churches and say you will not die.
അവന്റെ ആയിരക്കണക്കിന് ഏജന്റുമാരെ സഭകളിൽ എഴുന്നേൽപ്പിച്ചിട്ട് പറയും നിങ്ങൾ മരിക്കയില്ല.
This is what's happening in Christendom. It's a deception.
ക്രിസ്തീയ ലോകത്തിൽ എല്ലായിടത്തും നടക്കുന്ന ഒരു വലിയ വഞ്ചനയാണിത്.
And then you have to decide whether you're going to believe God or believe man.
അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് വരണം. നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുവോ സാത്താനെ വിശ്വസിക്കുന്നു?
Are you going to believe your preacher or are you going to believe what God says?
നിങ്ങൾ നിങ്ങളുടെ പ്രസംഗിയെ വിശ്വസിക്കുന്നു അതോ ദൈവത്തിന്റെ വചനം പറയുന്നത് വിശ്വസിക്കുന്നു?
Romans 3:4 says let God be true and every man a liar.
റോമർ 3-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവം മാത്രം സത്യവാൻ ബാക്കി മനുഷ്യരെല്ലാം ഭോഷ്കുള്ളവരായിരിക്കും.
When God has said something I have to consider everybody else as a liar.
ദൈവം ഒരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് പറയണം പറയേണ്ടിയുണ്ട് എല്ലാ മനുഷ്യനും ഭോഷ്കു പറയുന്നു എന്ന്.
Paul said to the Corinthians in 2 Corinthians 11
രണ്ട് കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ ഓരോ ഒരു കാര്യം പറയുന്നുണ്ട്.
He says I want to present you Corinthians as a pure virgin to Christ.
അല്ലയോ കൊരിന്ത്യരെ,
2 Corinthians 11:2
രണ്ട് കൊരിന്ത്യർ 11:2 ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു.
These guys are already accepted Christ.
ഈ വ്യക്തികളെ ദൈവത്തെ സ്വന്തരക്ഷിതാവായിട്ട് സ്വീകരിച്ച കഴിഞ്ഞവരാണ്.
He should go on in the next verse say I'm sure you will all be there as a pure virgin without any problem.
നിങ്ങൾ എല്ലാവരും നിർമ്മല കന്യകകളായിട്ട് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടെന്നല്ല പറയുന്നത്.
That's not what he says.
അതല്ല അവൻ പറഞ്ഞത്.
He says in the next verse but I'm afraid that you'll be deceived.
ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകുമോ എന്നുള്ള കാര്യം.
Verse 3 you'll be deceived exactly like the serpent deceived Eve in Eden.
എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്തെ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് നിർമ്മലത വിട്ട് വഷളായി പോകുന്നു. ഞാൻ ഭയപ്പെടുന്നു.
You will be led astray from that simple devotion to Christ.
ആ നിർമ്മലമായിട്ടുള്ള ദൈവത്തോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ
ഭയപ്പെടുന്നു. And you will end up believing verse 4 in another Jesus.
എന്നാൽ അങ്ങനെ നിങ്ങൾ വന്നിട്ട് വേറൊരു സുവിശേഷത്തിൽ നിങ്ങൾ വിശ്വസിക്കും, യേശുവിൽ വിശ്വസിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
Another Jesus is one who cannot save you from your sins.
നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങളെ വിടുവിപ്പാൻ കഴിയാത്ത വേറൊരു യേശു.
Another Jesus is only interested in prospering you materially and make sure that you get a lot of money and your children get good jobs and they're all married and settled down. That is another Jesus.
വേറെ യേശുവിന്റെ പ്രവൃത്തി എന്തെന്നാൽ അവൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന നിങ്ങൾക്ക് നല്ല ജോലി, നല്ല വിദ്യാഭ്യാസം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കുന്നു.
You're happy with all that but you're defeated by sin.
നിങ്ങൾ വാക്കാര്യത്തിൽ സന്തുഷ്ടരാകുകയും പാപത്താൽ നിരന്തരം
തോൽവിയടയപ്പെടുകയും.
അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള ഭൂരിഭാഗം വിശ്വാസികളും അങ്ങനെ ജീവിക്കുന്നതിന് സന്തുഷ്ടരായിരിക്കുന്നവരുമാണ്.
I cannot change them but it's my duty to warn them.
എനിക്ക് അവരെ മാറ്റുവാനായിട്ട് കഴിയില്ല, എന്നാൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള എന്റെ ജോലിയാണ്.
And it says I am afraid verse 4 that you may receive a different spirit.
വേറൊരു ആത്മാവിന് നിങ്ങൾ അധീനരായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
A spirit that doesn't make you holy.
നിങ്ങളെ വിശുദ്ധിയിലേക്ക് നടത്താത്ത ഒരു ആത്മാവ്.
A spirit that just makes you babble in what you call unknown tongues but doesn't make you holy.
അന്യഭാഷാ ഭാഷണമെന്ന് നിങ്ങൾ പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങളുടെ അധര ചർവണം നടത്തി നിങ്ങളെ പരിപോഷിപ്പിക്കുന്ന ഒരു ആത്മാവ്.
And you will receive a different gospel.
നിങ്ങൾ വേറൊരു സുവിശേഷത്തെ അംഗീകരിക്കുന്നു.
A gospel that does not teach you how to take up the cross and follow the Lord.
യേശുക്രിസ്തുവിനെ പിൻഗമിക്കാനായിട്ട് ദിനംതോറും ക്രൂശ് എടുക്കുന്ന കാര്യത്തിൽ നിങ്ങളെ പഠിപ്പിക്കാത്ത ഒരു വേറൊരു സുവിശേഷം.
He says this is like the serpent deceived Eve.
ഇത് ഹവ്വായെ സാത്താൻ ഉപായത്തിൽ ചതിച്ചതുപോലുള്ള ഒരു കാര്യമാണ്.
So we must live in fear.
നമ്മൾ ഭയത്തിൽ ജീവിക്കേണ്ട കാര്യമുണ്ട്.
Then God has promised us something and we may not get it.
ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകാതെ പോകുമ്പോൾ.
See Hebrews chapter 3.
എബ്രായ ലേഖനം 3-ാം അധ്യായം.
In Hebrews 3.
എബ്രായ 3.
He says.
അവൻ പറയുന്നു.
Don't you remember that those who came out of Egypt, verse 16, verse 17, God was angry with them for 40 years.
16th vaakyathil parayunnu Misraimil ninnum mosha mukhadram purappettavar ellavarum allo 40 aandu avarodu kroodhichu.
Who was he angry with?
ആരോടാണ് അവൻ ക്രൂദ്ധിച്ചത്?
Those who sinned, it says in that verse.
17th വാക്യത്തിൽ പറഞ്ഞു പാപം ചെയ്തവരോട് അല്ലയോ.
And God said to them, you will never enter my rest.
എന്നിട്ട് അവൻ അവരോട് പറഞ്ഞു,
verse 18.
ഈ 18th വാക്യത്തിന്റെ അവസാനത്തെ ഭാഗം എന്റെ സ്വസ്ഥതയിൽ നിങ്ങൾ പ്രവേശിക്കില്ല എന്ന് ആണയിട്ട് പറഞ്ഞു.
What is the meaning there?
അതിന്റെ അർത്ഥം എന്താണ് അവിടെ?
This is a picture of believers. They came out of Egypt redeemed by the blood of the lamb.
ഇസ്രായേലിൽ നിന്നും പുറപ്പെട്ടു വന്നവർ ക്രിസ്തുവിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവർ.
They went into the Red Sea and came out, which is a picture of water baptism.
Avare changadal kadannu mumbote varunnathine pratheekikkunnathine janasthanathe kurikkunu.
The cloud came down upon them, that is a picture of the baptism of the Holy Spirit.
Meghastambam kaanikkunnathu avar aathmaa parishuddhaatmaavinal abhishekam praavichu.
And then after all that,
idinellam sthithinu shesham,
they never entered where God wanted them to enter.
അവർ പ്രവേശിപ്പാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്ന കനാൻ ദേശത്തിലേക്ക് അവർ പ്രവേശിച്ചു.
God was angry with them.
ദൈവം അവരോട് ക്രൂദ്ധിച്ചു.
Do you think today God is angry with some believers who are redeemed by the blood of the lamb and baptized in water?
യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും ജലസ്നാനം കഴിഞ്ഞുമായ വിശ്വാസികളോട് ദൈവം ക്രോധിച്ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാമോ?
Some people say that's impossible.
ചിലർ പറയും അത് അസാധ്യമാണ്.
It's because they haven't read Hebrews chapter 3.
കാരണം അവർ എബ്രായ ലേഖനം 3-ാം അധ്യായം ശ്രദ്ധയോടെ വായിച്ചിട്ടില്ല.
See what it says.
എന്താണ്
this example is mentioned, and then what does it say to us?
ഈ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവൻ എന്താണ് നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്?
Chapter 4 verse 1.
നാലാമത്തെ വാക്യം 1-ാം.
Therefore,
അതുകൊണ്ട്
let us fear.
നമുക്ക് ഭയപ്പെടാം.
What should we fear?
എന്തിനു വേണ്ടിയാണ് ഭയപ്പെടേണ്ടത്?
God has given us a promise and we may not enter into his rest.
അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയിട്ടപ്പോൾ നമ്മൾ അവിടെ ലഭിക്കാതെ പോകുന്നു എന്ന് ഭയപ്പെടാം.
Writing to believers.
അവൻ വിശ്വാസികൾക്കായിട്ടാണ് എഴുതുന്നത്.
Let us fear.
നമുക്ക് ഭയപ്പെടാം.
After coming out of Egypt and being baptized, we may not enter into what God has promised for us.
മിസ്രയീമിൽ നിന്നും നമ്മൾ കടന്നു വന്നതിനു ശേഷം ജലസ്നാനത്തിന് ശേഷവും ദൈവത്തിന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ പോകാൻ ഇടയുണ്ടെന്നുള്ള കാര്യം ഓർത്ത് നമുക്ക് ഭയപ്പെടുക.
And it's at the end of that chapter that we saw chapter 4 verse 15 that Jesus was tempted like us.
എന്നിട്ട് 4-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്താണ് പറയുന്നത് യേശു ക്രിസ്തു നമ്മെ പോലെ പരീക്ഷിക്കപ്പെട്ടു.
Because there lies the mystery, the secret how we can enter into this rest.
ഈ സ്വസ്ഥതയിലേക്ക് പ്രവേശിപ്പാനായിട്ടുള്ള ആ മർമ്മം കിടക്കുന്നത് ഇവിടെയാണ്.
He says in chapter 4 verse 15 he was tempted like us but he never sinned.
നമ്മെ പോലെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടിട്ടും അവൻ പാപം ചെയ്തില്ല എന്നുള്ള ഒരു വസ്തുത എവിടെയാണുള്ളത്?
He says so what?
അതുകൊണ്ട് എന്ത്?
Therefore verse 16.
അതിനാൽ 16-ാമത്തെ വാക്യം.
Let us come and receive that same grace to help us in our time of need.
കരുണ ലഭിപ്പാനായിട്ട് തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായിട്ട് നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലുക.
What does grace do for us?
കൃപ എന്താണ് നമ്മുടെ ജീവിതത്തിൽ?
Grace is one of the most misunderstood words in the New Testament.
പുതിയ നിയമത്തിൽ ഏറ്റവും അബദ്ധമായിട്ട് ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു വാക്കാണ് കൃപ എന്നുള്ളത്.
In the Bible schools they teach in English G R A C E.
ആ ബൈബിൾ കോളേജുകളിലെ ഇംഗ്ലീഷിലെ ജി ആർ എ സിഇ എന്നുള്ള വാക്ക് ഗ്രേസ് കൃപ.
God's riches at Christ's expense.
ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ ചിലവിൽ ദൈവത്തിന്റെ ധനം.
And they call it the unmerited favor of God.
അത് ദൈവം നമുക്ക് സൗജന്യമായിട്ട് നൽകുന്ന ദൈവത്തിന്റെ ഒരു ദാനമായിട്ടാണ് അതിനെ.
Grace is not unmerited favor.
അത് ദൈവം വെറുതെ നൽകുന്ന ഒരു ദാനമല്ല കൃപ.
Non-Christians are also getting unmerited favor.
അത് ക്രിസ്ത്യാനികൾ അല്ലാത്തവർക്കും ദൈവത്തിൽ നിന്നും ധാരാളം ആ വിലയില്ലാത്ത കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്.
Look at all the healthy people in the world. You think they deserve that?
ലോകത്തിലെ ആരോഗ്യപൂർണ്ണരായിരിക്കുന്ന വ്യക്തികളെ നോക്കുക, അവരെ അതിന് യോഗ്യരാണോ?
Look at all the terrorists who are healthy enough to go and kill people.
മറ്റുള്ളവരെ കൊല്ലുന്ന ഭീകരവാദികളെ നോക്കുക, ആരോഗ്യപൂർണ്ണരായിട്ട് അവർ ജീവിക്കുന്നില്ലേ?
Their health, they don't deserve that health.
ആ ആരോഗ്യത്തിന് അവർ യോഗ്യരല്ല, അതിനുള്ള യോഗ്യതയില്ല അവർക്ക്.
Look at all the crooked businessmen in the world.
അതുപോലെ ലോകത്തിലെ ബുദ്ധികൂർമ്മതയുള്ള ആ കപടരായിട്ടുള്ള ബിസിനസ്
ഷോയിങ് അൺമെറിറ്റഡ് ഫേവർ ടു എവറിബഡി ഇൻ ദ വേൾഡ്.
ദൈവം നീതികെട്ടവനോടും നീതിമാനോടും കരുണ കാണിക്കുന്നവനാണ്.
But that is not grace.
അത് കൃപയല്ല.
Let me tell you what grace is.
ഗ്രേസ് എന്താണെന്ന്, കൃപ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ.
We must always see it in scripture.
നിങ്ങളത് തിരുവചനത്തിൽ നിന്നും പഠിക്കേണ്ടിയിരിക്കുന്നു.
Romans 6:14.
റോമാലേഖനം 6:14.
Sin will not be master over you because you are not under law but under grace.
പാപം നിങ്ങളുടെ മേൽ നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയില്ലല്ലോ.
I could even ask a little child to answer this question from this verse.
ഈ വചനത്തിൽ നിന്നും ഒരു ചോദ്യം ഞാൻ ചെറിയ കുഞ്ഞിനോട് ചോദിച്ചിട്ട് അതിന്റെ മറുപടി ഞാൻ ചോദിക്കുകയാണ്.
Listen son, tell me from this one verse.
മകനെ, ഈ ചെറിയ വാക്യത്തിൽ നിന്ന് നിനക്ക് എന്താണ് മനസ്സിലായിട്ടുള്ളത്?
Just this verse.
അതിന് ഉത്തരം പറയൂ.
Sin shall not be master over you because you're not under law but under grace.
നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്ക് അധീനരാകിയാൽ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല എന്നുള്ള വാക്യം എന്താ?
Question number 1.
ഒന്നാമത്തെ ചോദ്യം.
What is the mark of a man who is under grace?
ആ കൃപയ്ക്ക് അധീനനായിട്ടുള്ള ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്ത്?
Anybody who knows English can answer that.
ഇംഗ്ലീഷ് അറിയാവുന്ന ആർക്കെങ്കിലും അതിന്റെ മറുപടി പറയാം.
Sin will not be able to rule over him.
കാരണം അതിന്റെ മറുപടി ഇതാണ്, അവന്റെ ജീവിതത്തിൽ പാപം വാഴുകയില്ല, കർത്തൃത്വം നടത്തുകയില്ല.
Right. Question number 2.
രണ്ടാമത്തെ ചോദ്യം.
From the same verse.
അതേ വാക്യം.
What is the mark of a man who is living under the law?
ന്യായപ്രമാണത്തിന് കീഴിലുള്ള ഒരു വ്യക്തിയുടെ മുഖമുദ്ര എന്താണ്?
Sin rules over him.
പാപം അവന്റെ മേൽ കർത്തൃത്വം നടത്തും.
Do you believe that?
നിങ്ങൾ അത് വിശ്വസിക്കുന്നുവോ?
Every person who is ruled by sin is under the law.
പാപത്താൽ ഭരിക്കപ്പെടുന്ന ഓരോ വ്യക്തികളും ന്യായപ്രമാണത്തിന് അധീനരാണ്.
It's like those Old Testament people who try to keep the law but couldn't keep it.
പഴയ നിയമ ആൾക്കാരെ പോലെ അവർ ന്യായപ്രമാണം സൂക്ഷിപ്പാൻ ആചരിപ്പാൻ ശ്രമിച്ചു, പക്ഷേ അവർക്ക് കഴിഞ്ഞില്ല.
There are multitudes of Christians who say the same thing today. I try to keep it but I can't keep it.
ധാരാളം ക്രിസ്ത്യാനികൾ ഇന്ന് പറയുന്ന ഒരു മറുപടി ഇതാണ്, ഞാനത് ആചരിപ്പാനായിട്ട് ശ്രമിക്കുന്നു പക്ഷെ നടക്കുന്നില്ല.
They don't have the power of the Holy Spirit.
അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയില്ല.
Jesus said you will receive power when the spirit of God comes upon you.
പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കുമെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്.
You cannot overcome sin without the power of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തി കൂടാതെ നിങ്ങൾക്ക് പാപത്തിന് മേൽ ജയം നേടുക സാധ്യമല്ല.
It's like saying you can't run these electronic gadgets without electricity.
വൈദ്യുതി ഇല്ലാതെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിങ്ങൾ പ്രവർത്തിപ്പാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്.
A lot of Christians I have met.
ധാരാളം ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്.
I see that doctrines are all correct.
അവരുടെ ഉപദേശ രൂപങ്ങൾ തികച്ചും നല്ലതാണ്, സത്യമാണ്,
നല്ലതാണ്. I picture them like a man who's got a good working air conditioner in his house.
ഒരു തന്റെ ഭവനത്തിലെ ആ നന്നായിട്ട് പ്രവർത്തിക്കുന്ന യോഗ്യമായ ഒരു എയർ കണ്ടീഷൻ ഉള്ള ഒരു
ഗുഡ് ഫസ്റ്റ് ക്ലാസ് വാഷിംഗ് മെഷീൻ,
നല്ല വാഷിംഗ് മെഷീൻ ഉള്ള ഒരു വ്യക്തി,
ഡ്രയർ,
അതുപോലെ ഡ്രയർ ഉള്ള ഒരു വ്യക്തി,
മെനി അതർ ഗാഡ്ജറ്റ്സ് ലൈക് ദാറ്റ്,
അതുപോലെയുള്ള പല പല ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ള ഒരു വ്യക്തി,
സീലിംഗ് ഫാൻസ്,
അതുപോലെ സീലിംഗ് ഫാനുകളുണ്ട്,
സോ മെനി ഗാഡ്ജറ്റ്സ്,
ധാരാളം ഇലക്ട്രോണിക് ഉപകരണങ്ങളുള്ള,
ഫ്രീസേഴ്സ്, റെഫ്രിജറേറ്റേഴ്സ്,
അതുപോലെ ഫ്രിഡ്ജ്, ഫ്രീസേഴ്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്.
ഓൾ ഇൻ ഗുഡ് കണ്ടീഷൻ,
എല്ലാം നല്ല അവസ്ഥയിൽ തന്നെ ഉള്ളത്.
ദി ഓൺലി തിങ് മിസ്സിംഗ് ഈസ് ഇലക്ട്രിസിറ്റി.
അവിടെ ഒരു കാര്യമില്ല, വിദ്യുച്ഛക്തിയില്ല.
ഹി മൈറ്റ് ആസ് വെൽ നോട്ട് ഹാവ് എനി ഓഫ് ദോസ് തിങ്സ്.
അവന് ഇതിന്റെ ഒന്നും തന്നെ ആവശ്യമില്ലായിരുന്നു.
ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ എ മാൻ ഹൂസ് ഗോട്ട് റൈറ്റ് ഡോക്ട്രിൻസ് ബട്ട് നോ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് എ മാൻ ഹൂ ഹാസ് ഗോട്ട് ഓൾ ദി റോങ് ഡോക്ട്രിൻസ്.
എല്ലാ ഉപദേശ രൂപങ്ങളും സത്യമായിട്ടിരിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തിയും ഉപദേശം മുഴുവൻ തെറ്റിയായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയും തമ്മിൽ യാതൊരു
വ്യത്യാസം. This fellow can glory over that fellow saying that fellow's refrigerator is not working, it's an old model.
അവൻ പറയാൻ പറ്റും അവന്റെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നില്ല, അതൊരു പഴയ മോഡലാണ്.
His air conditioner does not work.
അവന്റെ എയർ കണ്ടീഷനും വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയും.
His washing machine is packed up.
അവന്റെ വാഷിംഗ് മെഷീനും പഴയതാണ്.
Maybe what he says is right.
അവൻ പറയുന്നത് സത്യമായിരിക്കും.
But there's no difference between the two houses when there's no electricity.
എന്നാൽ ഇതെല്ലാം ഉണ്ടെടുത്തോ കറണ്ട് ഇല്ലാത്ത, വിദ്യുച്ഛക്തി ഇല്ലാത്ത നിന്റെ ഭവനവുമായിട്ട് എന്താണ് വ്യത്യാസം?
We can say the doctrine of those CSI people is wrong.
നമുക്ക് പറയാൻ പറ്റും CSI വിശ്വാസികളുടെ ഉപദേശരൂപം
തെറ്റാണ്. The Roman Catholic doctrine is wrong.
റോമൻ കാത്തോലിക് കത്തോലിക്കരുടെ ആ ഉപദേശരൂപം തെറ്റാണെന്ന് നമുക്ക്
പറയാം. It's like criticizing this other man who's gadgets are all packed up.
ആ ഈ സി എസ് ഐ കാരും കത്തോലിക്കരും പരസ്പരം ചെയ്യുന്നത് ഒരേ പ്രവൃത്തിയാണ്.
But if you don't have electricity,
എന്നാൽ വിദ്യുച്ഛക്തി നിങ്ങൾ,
even with all the right doctrines,
എല്ലാവിധ ഉപദേശ രൂപങ്ങൾ സത്യമായിട്ടുള്ള നല്ല ഉപദേശ രൂപങ്ങളോട് കൂടിയും,
you're in the same condition.
നിങ്ങൾ അതേ ഒരേ നിലവാരത്തിലാണ്.
Faith without works is dead.
വിശ്വാസം ഇല്ലാത്ത പ്രവൃത്തി നിർജീവമാണ്.
James 2 says as the body without breath is dead.
ആ ശ്വാസമില്ലാത്ത ശരീരം മരിച്ചതായിരിക്കുന്നത് പോലെയാണെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ.
The doctrines in the Bible are like the parts of our human body.
തിരുവചനത്തിലുള്ള ഉപദേശ രൂപങ്ങൾ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പോലെയാണ്.
Some important doctrines like the heart and the liver and all that.
അത് ഹൃദയം, കരൾ എന്നുള്ള പോലെയുള്ള പ്രാധാന്യമേറിയ
ഉപദേശങ്ങൾ. Other doctrines which are not so important.
എന്നാൽ ചില ഉപദേശങ്ങൾ അത്ര
പ്രാധാന്യമില്ല. But which are also part doctrines.
എന്നാൽ അതും ശരീരത്തിന്റെ ഭാഗങ്ങളാണ്.
Like hair and things like that.
ആ മുടി അതായിട്ടുള്ള കാര്യങ്ങൾ.
But if you have all the doctrines and the body doesn't have life, it's useless.
എന്നാൽ എല്ലാ ശരീരഭാഗങ്ങളും ഉണ്ട്, ശരീരത്തിൽ ജീവനില്ലെങ്കിൽ എന്ത് പ്രയോജനം?
I would rather have one man without one hand who's alive than a man with 10 fingers and dead.
എന്നാൽ 10 വിരലുകളും ഉണ്ട്, മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയേക്കാൾ ഒരു കൈയില്ലാത്ത ജീവനുള്ള വ്യക്തിയാണ് എനിക്ക് താല്പര്യം.
I'd rather have a man whose one or two minor doctrines are not so correct but he's filled with the Holy Spirit.
എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന ഒന്ന് രണ്ട് ഉപദേശ രൂപങ്ങൾ തെറ്റായിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് താല്പര്യം.
Then a person whose doctrines are all correct but he's spiritually dead.
എന്നാൽ ആത്മീയമായിട്ട് മരിച്ചിരിക്കുന്ന അവന്റെ ഉപദേശ രൂപങ്ങൾ എല്ലാം ശരിയായിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് എന്താണ് എനിക്ക് വ്യത്യാസം?
The secret of godliness.
ദൈവഭക്തിയുടെ മർമ്മം.
Jesus Christ was tempted like us.
യേശു ക്രിസ്തു നമ്മെ പോലെ സകലത്തിലും
പരീക്ഷിക്കപ്പെട്ടിരുന്നു.
എന്നിട്ടും അവൻ പാപം ചെയ്തില്ല.
Because the grace of God was upon him.
കാരണം ദൈവത്തിന്റെ കൃപ അവന്റെ മേൽ ആണിരുന്നു.
Do you know that Jesus Christ was the first man who walked on this earth with grace upon him?
ദൈവത്തിന്റെ കൃപയുടെ അധീനത്തിൽ ഈ ഭൂമിയുടെ പരപ്പിൽ നടന്ന ആദ്യ മനുഷ്യൻ യേശു ക്രിസ്തു.
That's why he never sinned.
അതുകൊണ്ടാണ് അവൻ ഒരിക്കൽ പോലും പാപം ചെയ്യാതിരുന്നത്.
Not because he was God.
അവൻ ദൈവമായിരുന്നത് കൊണ്ടല്ല.
He emptied himself of that privileges of God.
അവനുണ്ടായിരുന്ന ആ സൗകര്യങ്ങളെല്ലാം അവൻ ഒഴിച്ചു കളഞ്ഞിട്ടാണ് ഭൂമിയിലേക്ക് വന്നത്.
That's why he's an example for us.
അങ്ങനെയാണ് അവൻ എനിക്കും നിനക്കും ഒരു ഉദാഹരണം, മാതൃകാ പുരുഷനാകുന്നത്.
The devil has blinded this truth from so many people.
പലരിൽ നിന്നും, പല വിശ്വാസികളിൽ നിന്നും സാത്താൻ ഈ കാര്യം സത്യം മറച്ചു വെച്ചിരിക്കുകയാണ്.
I never saw this for so many years in my Christian life.
എന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പല വർഷക്കാലം ഞാൻ ഇത് കണ്ടെത്തിയിരുന്നില്ല.
So many years after I was born again and baptized.
വീണ്ടും എന്നെ പ്രാപിച്ച് സ്നാനമേറ്റതിനു ശേഷം വളരെ വർഷക്കാലം ഞാൻ ഇത് അറിയാതെ കഴിച്ചു.
I never saw this great truth that Jesus was tempted like me.
എന്നെ പോലെ പരീക്ഷിതനായിരുന്ന യേശുക്രിസ്തുവിനെ ഞാൻ വളരെ
വർഷങ്ങൾക്ക് ശേഷവും മനസ്സിലാക്കി. All those years I was defeated.
ആ വർഷങ്ങളെല്ലാം ഞാൻ പരാജിതനായിക്കൊണ്ടേയിരുന്നു.
But when I saw this,
എന്നാൽ ഞാൻ ഇത് കണ്ടപ്പോൾ,
I saw Jesus came in the flesh and was tempted like me.
യേശു ക്രിസ്തു എന്നെ പോലെയുള്ള ജഡത്തിൽ വന്ന് എന്നെ പോലെ പരീക്ഷിക്കപ്പെട്ടു ഞാൻ
കണ്ടപ്പോൾ, filled with the Holy Spirit,
പരിശുദ്ധാത്മപൂർണനായിത്തീരുകയും,
then I began to experience victory over sin in my life.
എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ മേലുള്ള ജയം ഞാൻ പടിപടിയായിട്ട് അനുഭവിക്കാൻ തുടങ്ങി.
Then I came under grace.
അപ്പോൾ ഞാൻ കൃപയുടെ അധീനത്തിലായിത്തീർന്നു.
Let's turn to Luke chapter 2.
നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിലേക്ക് കടന്നുവരാം.
Have you ever noticed this verse?
ഈ വാക്യം നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ?
It's one of those verses in a new Bible.
ആ ഞാൻ തരുന്ന പുതിയ ബൈബിളിലുള്ള ഒരു വാക്യമാണത്.
What is it?
എങ്ങനെയുണ്ട് അത്?
It's talking about Jesus.
യേശുക്രിസ്തുവിനെ കുറിച്ചാണ്
ഇവിടെ സംസാരിക്കുന്നത്. As a child.
ഒരു ശിശുവായിട്ട്, ഒരു പൈതലായി.
Jesus the child continued to grow. Luke 2:40.
ലൂക്കോസ് 2:40.
He continued to grow and become strong.
പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു.
Increased in wisdom.
ആത്മാവിൽ ബലപ്പെട്ടു.
And the grace of God was upon him.
ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു.
Do you know that the grace of God was upon Jesus?
ദൈവകൃപ യേശുക്രിസ്തുവിന്റെ മേൽ ഉണ്ടായിരുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാമോ?
And what does Romans 6:14 say? When you are under grace, sin cannot rule over you.
റോമർ 6-ാം അധ്യായത്തിലെ 14-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? നിങ്ങൾ കൃപയ്ക്ക് അധീനരാകുമ്പോൾ പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുകയില്ല.
Like saying if I got a good umbrella over me the rain doesn't fall on me.
എനിക്ക് നല്ല കുടയുള്ളതിനാൽ എന്റെ മേൽ മഴ പെയ്യുന്നില്ല എന്ന്
പറയുന്നു. Because I'm under the umbrella.
കാരണം ഞാൻ കുടയ്ക്ക് കീഴിലാണ്.
But if I put my hand outside it gets wet.
എന്നാൽ എന്റെ കൈ പുറത്തിട്ടാൽ അവിടെ ഞാൻ നനയും.
So grace is like an umbrella.
എന്നാൽ കൃപ ഒരു കുട പോലെ എന്റെ മേൽ ഉള്ളത്.
If I live under it.
ഞാൻ അതിന് കീഴിൽ ജീവിക്കുന്നെങ്കിൽ
sin cannot touch me.
പാപത്തിന് എന്നെ തൊടുക സാധ്യമല്ല.
Dear brothers and sisters, face up to this.
പ്രിയ സഹോദരി സഹോദരിമാരെ, ഇതിനെ അഭിമുഖീകരിക്കുക.
Don't justify yourself.
നിങ്ങളെ തന്നെ ന്യായീകരിക്കാതിരിക്കുക.
Jesus told the Pharisees, you are those who justify yourself.
യേശുക്രിസ്തു പരീശന്മാരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാണ്.
Then you'll never be saved.
അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷ ലഭ്യമാകില്ല.
Acknowledge the truth that you are sinning because you are not under grace.
നീ പാപം ചെയ്യുന്നത് നീ കൃപയുടെ കീഴിൽ അല്ലാത്തതുകൊണ്ടാണെന്നുള്ള സത്യം
അംഗീകരിക്കുക. You got forgiveness of sins but you have not understood what it is to come under grace.
നിങ്ങൾക്ക് പാപത്തിന്റെ മേൽ സ്വാതന്ത്ര്യം ലഭിക്കാനായിട്ടുള്ള കൃപയുടെ കീഴിൽ വരുന്ന കാര്യം നീ മനസ്സിലാക്കി.
God's word is clear.
ദൈവത്തിന്റെ വചനം സത്യമാണ്.
Romans 6:14.
റോമാലേഖനം 6:14.
Sin shall not rule over you if you are under grace.
കൃപയുടെ അടിയിലാണ്, കൃപയ്ക്ക് കീഴിലാണ് നീയെങ്കിൽ പാപം നിന്റെ മേൽ കർത്തൃത്വം
നടത്തുകയില്ല. But sin is defeating you.
എന്നാൽ പാപം നിന്നെ നിരന്തരമായിട്ട് തോൽപ്പിക്കുന്നു.
Why is your anger defeating you all the time?
എന്തുകൊണ്ടാണ് കോപം നിന്നെ എല്ലായ്പ്പോഴും തോൽപ്പിക്കുന്നത്?
Why is your unforgiving spirit defeating you.
എന്തുകൊണ്ടാണ് ക്ഷമിക്കാൻ കഴിയാത്ത ആത്മാവ് നിന്നെ തോൽപ്പിക്കുന്നത്?
Why is it you can never overcome the habit of gossiping and backbiting against others?
എന്തുകൊണ്ടാണ് പരദൂഷണം പറയുകയും മറ്റുള്ളവരെക്കുറിച്ച് തിന്മ പറയുന്നത് നിനക്ക് സ്വാതന്ത്ര്യം
ലഭ്യമാകാത്തത്? Why is it you can never overcome anxiety and fear?
എന്തുകൊണ്ടാണ് ഉത്കണ്ഠയും ഭയത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകാത്തത്?
Some people don't even think anxiety is a sin.
എന്നാൽ ചിലർക്ക് ഉത്കണ്ഠ എന്നുള്ള ഒരു പാപമാണെന്ന് ചിന്ത പോലുമില്ല.
You know who said don't be anxious?
ആരാണ് ആകുലപ്പിച്ചിത്തരാകരെന്ന് പറഞ്ഞതെന്ന് അറിയുമോ?
3 times in Matthew 6.
മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ
do not be anxious.
നിങ്ങൾ ആകുലചിത്തരാകരെന്ന് പറഞ്ഞിട്ടുണ്ട്.
The last 10 verses of Matthew 6.
മത്തായിയുടെ സുവിശേഷം 6-ന്റെ
3 times
അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ 3 പ്രാവശ്യം യേശുക്രിസ്തു പറഞ്ഞു.
Do not be anxious.
ഉത്കണ്ഠപ്പെടരുത്, നാളെക്കുറിച്ച് വിചാരപ്പെടരുത് എന്ന് പറയുന്നു.
The same Jesus who told Moses, don't commit murder, don't commit adultery, don't steal.
അതേ ദൈവമാണ് മോശയോട് പറഞ്ഞത് വ്യഭിചാരം ചെയ്യരുത്, കുലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്.
Do you have to take that seriously?
നമ്മൾ ആ കാര്യം ഗൗരവപൂർണ്ണമായിട്ട്
എടുക്കണം. Don't commit murder.
കുലപാതകം ചെയ്യരുത്.
What about don't be anxious?
എന്താണ് നാളെക്കുറിച്ച് വിചാരപ്പെടുക, ഉത്കണ്ഠനായിരിക്കുക എന്ന് പറയുമ്പോൾ ഒരേ ദൈവമാണ് ഇത് രണ്ടും പറഞ്ഞത്.
The reason, my brothers and sisters, is we have not come under grace.
പ്രിയ സഹോദരന്മാരെ, നമ്മൾ കൃപയുടെ കീഴിലേക്ക് ഇതുവരെ വന്നിട്ടില്ല.
As I said yesterday, I don't blame you. I blame your teachers who have not taught you the truth.
ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ച നിങ്ങളുടെ അധ്യാപകരെയാണ് ഞാൻ
കുറ്റപ്പെടുത്തുന്നത്. Now is the opportunity to understand it.
ഇപ്പോൾ ദൈവം നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ അവസരം നൽകി.
Jesus did not sin.
യേശുക്രിസ്തു പാപം ചെയ്തിട്ടില്ല.
Because the grace of God was upon him as a child.
കാരണം അവൻ പൈതലായിട്ടിരുന്നപ്പോൾ മുതലേ ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു.
Right through his life he was under grace, he never sinned.
അവന്റെ ജീവിതത്തിലെ 33 വർഷക്കാലം അവൻ ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടില്ല.
This is the secret of godliness.
ഇതാണ് ദൈവഭക്തിയുടെ മർമ്മം.
And how did he end his life?
അവന്റെ ജീവിതം അവൻ എങ്ങനെയാണ് അവസാനിപ്പിച്ചത്?
Hebrews chapter 2.
എബ്രായ ലേഖനം 2-ാം അധ്യായം.
Hebrews 2 we read in verse 9.
എബ്രായ ലേഖനം 2:9 നമ്മൾ വായിക്കുന്നു.
About Jesus suffering death on the cross.
ദൈവത്തിന്റെ പുത്രൻ കാൽവരിയിലെ ക്രൂശിലെ മരണം ആസ്വദിക്കുന്നതിനെ കുറിച്ച്.
How could he go to this terrible death on the cross?
എങ്ങനെയാണ് ഈ ഭയാനകമായ ആ ഒരു മരണത്തിലേക്ക് അവൻ ആ ക്രൂശിലേക്ക് കടന്നു പോകാൻ?
Says in verse 9 last part, by the grace of God he tasted death.
ദൈവത്തിന്റെ കൃപയിൽ നിന്നാണ് കൊണ്ടാണ് ദൈവകൃപയാൽ, 9-ാം മലയാളത്തിൽ 9-ന്റെ പ്രാരംഭ ഭാഗത്ത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ അവൻ
സാധിച്ചു. As a child, grace of God was upon him.
അവൻ പൈതലായിരുന്നപ്പോൾ ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു.
On the cross, he went to the cross through the grace of God.
ക്രൂശിൽ കാൽവരിയിലേക്ക് പോകുമ്പോഴും ദൈവകൃപ അവന്റെ
മേലുണ്ടായിരുന്നു. His entire life, he was under this umbrella of grace.
അവന്റെ ജീവിതത്തിലുടനീളം ഈ കൃപയെന്ന കുടയുടെ കീഴിലായിരുന്നു.
And he says, follow me.
എന്നിട്ട് അവൻ പറയുന്നു, എന്നെ പിൻഗമിക്കുക.
If you come under grace, you will also not sin.
കൃപയുടെ കീഴിൽ നിൽ വരുമ്പോൾ നീയും പാപം ചെയ്യുകയില്ല.
The apostle John, towards the end of his life,
അപ്പോസ്തലനായ യോഹന്നാൻ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തേക്ക്,
he saw the sad condition of the churches, as you read in the book of Revelation.
വെളിപ്പാട് പുസ്തകത്തിലെ സഭകളുടെ ആ ദയനീയ അവസ്ഥ കാണുമ്പോൾ അവൻ പറയുന്നു.
So he writes a letter.
അവനെ സഭകൾക്കായിട്ട് എഴുത്തെഴുതുന്നു.
Why did he write this letter?
എന്തുകൊണ്ടാണ് അവൻ സഭയ്ക്ക് ആ ദൂതുകൾ എഴുതുന്നത്?
1 ജോൺ ചാപ്റ്റർ 2.
1 യോഹന്നാൻ 2-ാം അധ്യായം.
വേഴ്സ് 1.
1-ാമത്തെ വാക്യം.
My little children.
എന്റെ കുഞ്ഞുങ്ങളെ.
I am writing these things to you so that you don't sin.
നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു.
That's why he's writing.
അതിനുവേണ്ടിയാണ് അവൻ ഇത് എഴുതുന്നത്.
Have you ever heard a message where somebody preaches that you should not sin?
നിങ്ങൾ പാപം ചെയ്യരുതെന്ന് ഒരു സന്ദേശം നിങ്ങൾക്ക് ഇതിനു മുൻപ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ?
Or do you hear a message which says as long as we are on this earth we'll keep on sinning?
നിങ്ങളെ കേട്ടിട്ടുള്ളത് നമ്മൾ ഭൂമിയിലായിരിക്കുന്നതോളം കാലം നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്.
What is Peter saying?
എന്താണ് പത്രോസ് പറയുന്നത്?
We read what John says.
യോഹന്നാൻ പറഞ്ഞു നമ്മൾ കേട്ടു. പത്രോസ് എന്താണ്
പറയുന്നത്? Let's see 1 Peter chapter 2.
1 പത്രോസ് 2-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരാം.
Verse 21 and 22.
21 22
You have been called, you believers have been called with this purpose.
നിങ്ങൾ വിശ്വാസികളെ ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം വിളിച്ചിരിക്കുന്നത്.
Now a lot of people think my only purpose is to go and witness to others and bring them to Christ.
എല്ലാ ഭൂരിഭാഗം വിശ്വാസികളും വിശ്വസിക്കുന്നത് ഞാൻ മറ്റുള്ളവരുടെ അടുത്ത് സാക്ഷിച്ചിട്ട് അവനെ ക്രിസ്തുവിലേക്ക് കൂട്ടിക്കൊണ്ടു വരണം എന്നാണ്.
That's good, but that's not the purpose with which you were called.
അതിനുവേണ്ടി അത് മാത്രമല്ല ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന ഉദ്ദേശം.
You were called with this purpose.
നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഈ ഉദ്ദേശത്തിന് വേണ്ടിയാണ്.
Christ suffered for you.
ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു.
Leaving you an example.
അവൻ പിന്തുടരുവാൻ ഒരു കാൽച്ചുവട് മാതൃക വെച്ചിരിക്കുക പോയിരിക്കുന്നു.
Now listen to this.
ശ്രദ്ധയോടെ കേൾക്കുക.
It's almost unbelievable.
അത് അവിശ്വസനീയമായ ഒരു കാര്യമാണ്.
To follow in his steps who committed no sin.
ഒരു പാപവും ചെയ്തിട്ടില്ലാത്തവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ വേണ്ടിയുള്ള മാതൃകയാണ് അവൻ വെച്ചിട്ട് പോയത്.
Have you read that in your Bible?
നിങ്ങളുടെ വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ?
To follow in the steps of Jesus who committed no sin.
ഒരു പാപവും ചെയ്യാതെ നമുക്കൊരു മാതൃക കാണിച്ചു പോയവന്റെ കാൽച്ചുവടുകൾ പിന്തുടരുക.
Is it possible?
അത് സാധ്യമാണോ?
The devil says no.
സാത്താൻ പറയും സാധ്യമല്ല.
The Holy Spirit says yes.
പരിശുദ്ധാത്മാവ് പറയും സാധ്യമാണ്.
Because he came in the flesh and was tempted like you.
കാരണം എന്നെയും നിന്നെയും പോലുള്ള ജഡത്തിൽ അവൻ വെളിപ്പെട്ടിട്ട് പരീക്ഷിതനായിട്ട് പാപം ചെയ്യാതെ ജീവിച്ചു.
Once I understood this truth.
ഈ സത്യം ഞാൻ ഒരിക്കൽ മനസ്സിലാക്കിയപ്പോൾ
35 years ago.
35 വർഷക്കാലത്തിനു മുമ്പ്.
It changed the direction of my life.
എന്റെ ജീവിതത്തിന്റെ ദിശ തന്നെ ഇത് മാറ്റി.
Changed my life, changed my home life.
എന്റെ ജീവിതത്തെ മാറ്റി, എന്റെ കുടുംബജീവിതത്തെ മാറ്റി.
And I understood how it was to build the body of the church as the body of Christ.
അവന്റെ ശരീരമാണെന്ന് സഭ പണിയപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യവും എനിക്ക് മനസ്സിലായി.
See, most churches are like a congregation.
പല സഭകളും ഒരു കൂടിവരവ് പോലെയാണ്.
Great bunch of people and one preacher gets up there and preaches to them every Sunday.
വലിയൊരു കൂട്ടായ്മ കൂടി വന്നിട്ട് ഒരു ആ വ്യക്തി എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു.
That's not the church.
അത് സഭയല്ല.
That's a congregation like the Old Testament congregation.
പഴയ നിയമത്തിലെ ഒരു പള്ളികൾ പോലെ തന്നെയുള്ള ഒരു കൂട്ടായ്മ.
The church is the body of Jesus Christ.
അത് സഭയെന്നുള്ളത് കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരമാണ്.
എവറി മെമ്പർ വർക്ക്സ് വിത്ത് ദി അദേഴ്സ്.
എല്ലാ ശരീരഭാഗങ്ങളും പരസ്പരം ചേർന്ന് പ്രവർത്തിക്കുന്നു.
And there's only one head.
അതല്ല, അവിടെ ഒരു തല മാത്രം.
That's Christ.
അത് ക്രിസ്തുവാണ്.
That is how every local church must function.
എല്ലാ സ്ഥല സഭകളും പ്രവർത്തിക്കേണ്ട അവിധമാണ്.
But that is a second mystery.
അത് രണ്ടാമത്തെ ശുശ്രൂഷയാണ്.
Mystery.
രണ്ടാമത്തെ മർമ്മമാണ്.
We saw the first one.
നമ്മൾ ആദ്യത്തെ ദൈവഭക്തിയുടെ മർമ്മത്തെ കാണിക്കൊണ്ട വലിയ മർമ്മം.
Here's the second mystery in Ephesians 5.
എഫേസ്യ ലേഖനം രണ്ടാം അധ്യായത്തിലെ
I told you there were two great mysteries mentioned in the New Testament.
പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൽ രണ്ട് വലിയ മർമ്മങ്ങളെ കുറിച്ച് പറയുന്നു.
One is the mystery of how to live a godly life.
ഒന്ന്, നമ്മൾ ആദ്യം കണ്ടത് ദൈവഭക്തിയുടെ മർമ്മം, എങ്ങനെ ഒരു ദൈവീയ ഭക്തി വരെയുള്ള ഒരു മാർഗത്തിൽ ജീവിക്കാമെന്നുള്ളത്.
See that Jesus was came in the flesh, was tempted like us, and he did not sin.
എന്നെ പോലെയുള്ള ജഡത്തിൽ വന്നിട്ട് എന്നെ പോലെ പരീക്ഷിതനായിട്ട് പാപമില്ലാതെ ജീവിച്ച യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള വെളിപ്പാടാണ്.
Many times when after I understood this truth.
ഞാൻ സത്യമായി അന്വേഷിച്ചു നടക്കുന്ന പല സമയങ്ങളിൽ.
I was in my 30s. When I first understood this clearly.
ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എന്റെ ആ 30 വയസ്സുകളുടെ മധ്യഭാഗത്തായിരുന്നു.
And when I was tempted.
ഞാൻ പരീക്ഷിതനാകുമ്പോൾ.
Whatever temptation.
ഏത് പരീക്ഷയാണെങ്കിലും.
I would say, Lord Jesus.
ഞാൻ പറയും, കർത്താവായ യേശുവേ.
When you were in Nazareth.
നീ നസറേത്തിലായിരുന്നപ്പോൾ.
You were tempted exactly like I am being tempted right now.
ഇപ്പോൾ ഞാൻ എങ്ങനെ പരീക്ഷപ്പെടുന്നോ അതേ അളവിലാണ് നീ നസറേത്തിൽ പരീക്ഷിക്കപ്പെട്ടത്.
And I want to walk in your footsteps.
ഞാൻ നിന്റെ പാദത്തിൽ പിന്തുടരുവാൻ, നിന്റെ പാദമുദ്രകളിൽ മുന്നോട്ട്
പോകാൻ. I want to react to this temptation the way you reacted in Nazareth 2000 years ago.
2000 വർഷങ്ങൾക്ക് മുമ്പ് നസറേത്തിൽ നീ പരീക്ഷിക്കപ്പെട്ടപ്പോൾ എങ്ങനെ പ്രതികരിച്ചു അങ്ങനെ പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
The Holy Spirit would show me how Jesus reacted to that temptation.
പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു എവിധത്തിലാണ് അതിനോട് പ്രതികരിച്ചതെന്ന് എനിക്ക് കാണിച്ചു തരുന്നു.
ഗിവ് മീ ദ സ്ട്രെങ്ത് ടു റെസിസ്റ്റ് ടു റിയാക്ട് ടു ദ ടെംപ്റ്റേഷൻ ഇൻ ദ സെയിം വേ.
ആ പരീക്ഷാ സമയത്തിനോട് എതിർത്ത് നിൽപ്പാനായിട്ടുള്ള ശക്തി പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുന്നു.
Now the second mystery is in Ephesians 5.
രണ്ടാമത്തെ മർമ്മം എഫേസ്യ ലേഖനം 5 അധ്യായം.
And he speaks in verse 31 about a man leaving father and mother and cleaving to his wife.
അവിടെ പ്രതിപാദിക്കുന്ന ഒരു വിഷയം, ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും.
They shall be one flesh.
ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയ.
Then he says, I'm not talking about marriage.
എന്നിട്ട് പറയുന്നത് ഞാൻ വിവാഹത്തെ കുറിച്ചല്ല അവിടെ പറയുന്നത്.
I'm talking verse 32 about Christ and the church.
32-ാമത്തെ വാക്യം ഞാൻ ക്രിസ്തുവിനെ സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത്.
This is a great mystery.
ഈ മർമ്മം വലിയത്.
That Jesus left his father.
യേശുക്രിസ്തു തന്റെ പിതാവിനെ വിട്ടിട്ട്
and came to be married to us.
നമ്മളെ വിവാഹം ചെയ്യുവാനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു.
A man should leave his father like Jesus left his father and came and got married to us.
തന്റെ പിതാവിനെ വിട്ടിട്ട് ഭൂമിയിൽ വന്ന് സഭയെ വിവാഹം കഴിപ്പാനായിട്ട് വന്നതുപോലെ.
This is a mystery, great mystery.
ഇത് വലിയ മർമ്മമാണ്.
Christ and the church being the body of Christ.
ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം, സഭയുടെ തലയായിട്ട് ക്രിസ്തു ആയിരിക്കുന്ന അവസ്ഥ.
In chapter 3,
3-ാമത്തെ അധ്യായത്തിലെ
He speaks a little more about this mystery.
ഈ മർമ്മത്തെ കുറിച്ച് അല്പം കൂടി വിശദമായിട്ട് സംസാരിക്കുന്നു.
We saw that in the beginning, verse 4, 3 verse 4.
മൂന്നാമത്തെ
My insight into the mystery of Christ.
നിങ്ങൾ അത് വായിച്ച് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾ
And he says this mystery is this.
ആ മർമ്മം ഇതാണ്
That the Gentiles should be fellow heirs with the Jews in the body of Christ.
അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളും ഏകശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ.
What does that mean?
എന്താണ് അത് അർത്ഥമാക്കുന്നത്?
Now the Gentiles and the Jews were the greatest opposites in the world.
ലോകത്തിലെ ഏറ്റവും വിരുദ്ധചേരിയിൽ നിന്ന് രണ്ട് വിഭാഗങ്ങളാണ് യൂദരും ജാതികളും.
Greater than the Brahmins and the Dalits in India.
ഇന്ത്യയിലെ ബ്രാഹ്മിൻസും ദളിതും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ഒരു പാശ്ചാത്യനും ഒരു പൗരസ്ത്യനും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ
And Jesus does this amazing work of bringing them all together.
എന്നാൽ യേശു ക്രിസ്തു കാൽവറിയിൽ മനോഹരമായ ഒരു പ്രവൃത്തി ചെയ്യുന്നു
അവരെ രണ്ടുപേരെ
അവരെ ഒന്നാക്കി തീർക്കുന്നു
Not only different cultures and languages.
വിഭിന്നങ്ങളായിട്ടുള്ള ആ സംസ്കാരങ്ങളും ഭാഷകളും മാത്രമല്ല
പീപ്പിൾ വിത്ത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ടെമ്പറമെന്റ്
അതേപോലെ തന്നെ സ്വഭാവ വിശേഷതയിൽ വൈരുദ്ധ ചേരിയിൽ അവരെ അവൻ ഒന്നാക്കി തീർക്കുന്നു
സീ ചാപ്റ്റർ 2
രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരിക
ഫീഷ്യൻസ് 2
ഫീഷ്യൻസ് രണ്ടാം അധ്യായം
വേഴ്സ് 14
പതിനാലാമത്തെ
He has made both groups into one and broken down the barrier of the dividing wall
അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ആ ചട്ടങ്ങളുടെ വേർപാടെന്ന് നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു
ആൻഡ് ഹി അബോളിഷ്ഡ് ഓൾ ദി എൻമിറ്റി ഇൻ വേഴ്സ് 15 ആൻഡ് മെയ്ഡ് ദി ടു ഇൻടു വൺ ന്യൂ മാൻ
അവൻ 15-ാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നെ ഒരു പുതുമനുഷ്യനാക്കി
ആൻഡ് റെക്കൺസൈൽഡ് ബോത്ത് ദീസ് ഗ്രൂപ്സ് ഇൻ വൺ ബോഡി
ഈ രണ്ട് വിഭാഗത്തെയും ക്രൂശിൽ അവൻ ഒന്നാക്കി
തീർത്തു ദിസ് കുഡ് നെവർ ബി ഡൺ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്
പഴയ നിയമത്തിൽ അത് സാധ്യമായിരുന്നില്ല
ദി ജൂസ് വർ ഓൺലി മിംഗിൾ വിത്ത് ദി ജൂസ്
യഹൂദന്മാർക്ക് യഹൂദന്മാരുമായിട്ട് മാത്രമേ കൂടിക്കലരുവാൻ സാധിച്ചുള്ളൂ
Two completely different people are not only brought together but made one.
ore onnu cherthunu mathramalla avare onnaakki theerthu nalladana satyam.
People of different temperaments.
adhe swabhavathinte visheshathil vedithathayulla rendu vyaktikal thangal.
You say that's not a great mystery.
ningal parayumayirikkum adu veliya oru marmam onnalla ennu.
In our church we have people from many languages and many cultures and countries.
ഞങ്ങളുടെ സഭയിലെ പല ഭാഷകൾ സംസാരിക്കുന്ന പല രാജ്യക്കാരുണ്ട് നിങ്ങൾ പറയും.
Yes, but it still may be a congregation. They may not be one.
അത് ശരിയായിരിക്കാം നിങ്ങൾ പറയുന്നത് എന്നാൽ അതൊരു ശരീരമായി തീർന്നിട്ടില്ല അതൊരു വലിയ കൂട്ടം മാത്രമാണ്
If you want to know how difficult it is for two people to become one.
രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നായി തീരുക എന്നുള്ളത് എത്ര പ്രയാസമേറിയ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കി കഴിയുമ്പോൾ
After this meeting go and ask any married couple here.
ഈ വിവാഹ മീറ്റിംഗിന് ശേഷം വിവാഹിതരായവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക
They believe the same doctrine they go to the same church
അവര് ഒരേ സഭയിലും ഒരു ഉപദേശരൂപം വിശ്വസിക്കുന്നവരായി
They speak the same language
അവര് ഒരേ ഭാഷ സംസാരിക്കുന്നു
They belong to the same community
അവര് ഒരേ ആ വിഭാഗത്തിൽ നിന്ന് വന്നവരായിരിക്കാം
They have tried for so many years but they are still not one
എന്നാൽ അവർ ഒന്നായി തീരാൻ ശ്രമിച്ചിട്ട് ഇപ്പോഴും സാധ്യമാകുന്നില്ല
They are clashing
അവരെ പരസ്പരം ഏറ്റുമുട്ടുന്നു
Some of the good ones forgive one another after some time
എന്നാൽ അവരിൽ ചില നല്ല ആൾക്കാർ അല്പസമയം കഴിയുമ്പോൾ ക്ഷമിക്കുന്നു
But they clash again
എന്നാൽ വീണ്ടും അവർ ഏറ്റുമുട്ടുന്നു
It's very difficult to make two people one.
രണ്ട് വ്യക്തികൾ ഒന്നാക്കി തീർക്കുക എന്ന് പറയുന്നത് വളരെ വിഷമമുള്ള കാര്യമാണ്.
How to do it?
എങ്ങനെ അത് ചെയ്യാൻ സാധിക്കും?
Jesus says he abolished the enmity on the cross.
അവൻ ശത്രുത്വം എന്നത് വേർപാടിന്റെ നടുവർ
ക്രൂശിൽ വെച്ച് അവൻ മാറ്റി. Through the cross he made them one body.
ക്രൂശിന്മേൽ വെച്ച് അവൻ ശത്രുത്വം ഇല്ലാതാക്കി.
That's where he put to death the enmity.
അവിടെയാണ് ആ ശത്രുത്വത്തെ അവൻ മരണത്തിന് ഏൽപ്പിച്ചത്.
There's something in us that reacts to someone who is different from us
nammale ninnu vibhinnaya oru vyaktiyodu pettanu pratikarikkunna aa swabhavathil ninnu nammale
even if it's your wife or husband
adu ninte bhariyo bhartavo aa
that's why there's a clash
avadeyana oru yetumuttal
undu and the only way for two people to become one is like it says here on the cross
rendu vyaktikal onnayi theeranulla ore oru margam krooshu maatramaanu
then there's perfect peace
avade poornamaya samadhanam
what does it mean to die on the cross
ക്രൂശിൽ മരിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്
എന്താണ് ഐ ഡൈഡ് ടു മൈസെൽഫ്
എന്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ മരിക്കുക എന്നുള്ളതാണ്
ലെറ്റ് മീ യൂസ് ആൻ ഇലസ്ട്രേഷൻ
ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ
സപ്പോസിംഗ് യു വർ ലിവിംഗ് വെരി ക്ലോസ് നെയ്ബർഹുഡ് ടു സംബഡി എൽസസ് ഹൗസ്
നിങ്ങളുടെ ഒരു വേറൊരു നിങ്ങളുടെ അയൽവാസിയുമായിട്ട് വളരെ അടുത്ത് താമസിക്കുകയാണ് നിങ്ങളുടെ വീടുകൾ വളരെ അടുത്താണ് ചിന്തിക്കുന്നത്
എവറി മോർണിംഗ് അറ്റ് 6 o'clock the husband and wife are fighting in their house
ella divasam davile bhariya bhartakanmar 6 manikku vazhakadikkunnu
like almost like an alarm clock they start off 6 o'clock
നിങ്ങളുടെ വീട്ടിൽ അലാം ഗോക്ക് അലാം അടിക്കുന്നതിന് പകരമായിട്ട് ഇവരുടെ ശണ്ട
കേട്ടാണ്
എല്ലാ ദിവസവും.
You got so used to it.
അത് ആറു മണിക്ക് കേട്ട് നമുക്കങ്ങ് പരിചയമായി.
Every day you watched it for 4-5 years.
നാലഞ്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ
അനുഭവിച്ചിട്ടുണ്ട്.
ഒരു ദിവസം
6 o'clock,
ആറു മണിക്ക്
പീസ്,
ഇവിടെ സമാധാനം.
See what happened.
എന്ത് സംഭവിച്ചു?
And you go and knock at the door.
നിങ്ങൾ ആ ഭവനത്തിൽ പോയി കതകിൽ മുട്ടിയപ്പോൾ,
and you discover the wife has died.
നിങ്ങൾ അവിടെ വന്നപ്പോൾ മനസ്സിലായി ഭാര്യ മരിച്ചിരിക്കുന്നു.
Then there was peace.
അപ്പോൾ അവിടെ സമാധാനം ഉണ്ടായി.
That's the meaning of dying on the cross.
അതാണ് ക്രൂശിൽ മരിക്കുക എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്.
The wonderful message of the gospel is I can die while I'm alive.
ക്രൂശിന്റെ സുവിശേഷത്തിന്റെ ഏറ്റവും മനോഹരമായ സന്ദേശം എന്തെന്നാൽ, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ എന്റെ സ്വന്തം ഇഷ്ടത്തിന് എനിക്ക് മരിക്കാമെന്നുള്ളതാണ്.
Then there's peace.
അപ്പോൾ അവിടെ സമാധാനം ഉണ്ടാകും.
I use this example.
ഞാൻ ഈ ഉദാഹരണം ഉപയോഗിക്കും.
Here's a husband and wife or two brothers or two sisters.
ഭാര്യ ഭർത്താക്കന്മാരോ രണ്ട് സഹോദരന്മാരോ രണ്ട് സഹോദരികളോ ആണെന്ന് ചിന്തിക്കുക.
Always clashing.
ഇപ്പോൾ അടിക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്നു.
If one of them says I'm not going to
ഏറ്റുമുട്ടാൻ പോകുന്നു, ഞാൻ മരിക്കുന്നു.
No sound.
അവിടെ ഒരു ശബ്ദം ഉണ്ടാകുന്നില്ല.
We try clapping with one hand.
ഒരു കാലം കൊണ്ട് അടിക്കാൻ നോക്കുക, ശബ്ദം ഉണ്ടാകുന്നില്ല.
No sound.
ശബ്ദമില്ല.
This is peace.
ഇതാണ് സമാധാനം.
Where at least one person says I'm going to die to myself.
ഒരു വ്യക്തി എങ്കിലും ഞാൻ മരിക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ സമാധാനം.
You keep on losing your temper, do what you like, I'm going to die.
മറ്റേ വ്യക്തിയുടെ കൂടെ കൂടെ കോപിച്ചോട്ടെ എന്നാൽ അവിടെ ശബ്ദം ഉണ്ടാകുന്നില്ല, സമാധാനം. അവിടെ സമാധാനമാണ്.
And if both are willing to die,
എന്നാൽ രണ്ടുപേരും മരിക്കാൻ തീരുമാനിച്ചാലോ,
then it's heaven.
അവിടെ സ്വർഗമായി തീരും.
That's fellowship.
അവിടെയാണ് കൂട്ടായ്മ.
This is fellowship.
തികച്ചുമുള്ള കൂട്ടായ്മ എവിടെയാണ്?
If only one is willing to die, there's peace.
ഒരാൾ മരിച്ചെങ്കിൽ അവിടെ സമാധാനം.
If both are willing to die to themselves, there's fellowship.
രണ്ടുപേരും മരിക്കുകയാണെങ്കിൽ അവിടെ കൂട്ടായ്മ.
The tragedy in many homes,
പല ഭവനങ്ങളുടെയും ദുഃഖാവസ്ഥ പറയട്ടെ,
is there's neither fellowship nor peace.
അവിടെ ദുരന്തത്തിന്റെ പൂർണ്ണതയിൽ കൂടെ അവിടെ സമാധാനവുമില്ല, സ്വർഗവുമില്ല.
They both accepted Christ.
അവർ രണ്ടുപേരും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്.
Neither is willing to die.
ആർക്കും മരിക്കാൻ താല്പര്യമില്ല.
Neither is willing to humble themselves.
ആർക്കും താഴ്മയിലേക്ക് വരാൻ താല്പര്യമില്ല.
When God gives grace only to the humble, it says in 1 Peter 5:5.
1 പത്രോസിന്റെ 5-ന്റെ 5-ൽ പറയുന്നു, ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നുവെന്ന്.
How do I get under this umbrella?
എങ്ങനെയാണ് ഞാൻ ഈ കുടക്കീഴിലേക്ക് വരുന്നത്?
God gives his grace to the humble.
ദൈവം താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു.
If I don't get grace, there is only one reason.
എനിക്ക് കൃപ ലഭിക്കാത്തതിനെ ഒറ്റ ഒരു കാര്യം മാത്രം.
Somewhere in my life I am proud.
എന്റെ ജീവിതത്തിൽ എവിടെയോ ഞാൻ നിഗളിയാണ്.
And God does not give me grace.
ദൈവം അതുകൊണ്ട് എനിക്ക് കൃപ തരിക സാധ്യമല്ല.
Because he gives grace only to the humble.
കാരണം അവൻ കൃപ കൊടുക്കുന്നത് താഴ്മയുള്ളവർക്കാണ്.
So you have a proud husband and a proud wife.
നിഗളികളായ ഒരു ഭാര്യയും ഭർത്താവും ചിന്തിക്കുക.
They will always clash because they don't get grace.
അവർ കേറ്റുമുട്ടൽ മാത്രമായിരിക്കും, അവിടെ കൃപ ഉണ്ടാകില്ല.
Or two brothers.
അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ.
Or two elders who can't get along with each other.
ഒന്നിച്ച് ചേർന്ന് പോകാൻ പറ്റാത്ത രണ്ട് മൂപ്പന്മാർ.
Or two sisters.
അല്ലെങ്കിൽ രണ്ട് സഹോദരന്മാർ. അവർ ആരെങ്കിലാണെങ്കിൽ കൂടി എനിക്ക് പ്രശ്നമല്ല.
You know that even Jesus could not get his 11 people to become one with each other.
യേശുക്രിസ്തുവിനു പോലും 3.5 വർഷക്കാലം തന്റെ കൂടെ നടന്ന തന്റെ ശിഷ്യന്മാരെ 11 പേരെ ഒന്നാക്കി തീർക്കാൻ അവനു പോലും കഴിഞ്ഞില്ല.
At the end of the last day of their life together, the last supper,
avarde aa andhya taalathinte samayathe avan paranja oru kaaryam,
you know what they were discussing,
endayirun avar discuss cheyidond charcha cheyidondirunnu,
leader is going to die, now who's going to be the next leader,
nammude nethavu marikkan pogunu aarana adutha nethavu.
Something like children saying daddy is going to die, who's going to get the house now.
Adu kunjangal parayunnathu poleyana pithavu marikkan pogunu ee veedu aarkkanu kittan
pogunu. Can you imagine discussing like that?
നിങ്ങൾ ചിന്തിക്കാവോ എത്ര
ദയനീയാവസ്ഥയാണ്. യു ആർ മീ.
യേശു ക്രിസ്തു മരിക്കാൻ പോകുന്നു, നമ്മൾ ആരാണ് ഇനി നേതാവ്?
And Jesus was so sad.
അതപ്പെട്ടപ്പോൾ യേശു ക്രിസ്തുവിന് ദുഃഖമുണ്ടായി.
But he did not blame them.
അവൻ അവരെ കുറ്റം പറഞ്ഞില്ല.
The reason was they did not have the Holy Spirit.
കാരണം അവർക്ക് പരിശുദ്ധ ആത്മാവില്ലായിരുന്നു.
And when they did not have the Holy Spirit, even Jesus could not make them one.
പരിശുദ്ധാത്മാവില്ലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിന് പോലും അവരെ ഒന്നാക്കി തീർക്കാൻ സാധ്യമായില്ല.
That's why he said in John 14:12.
അതുകൊണ്ടാണ് അവൻ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ
12-ാം വാക്യത്തിൽ പറയുന്നു, After I go,
ഞാൻ പോയതിനു ശേഷം,
I will send the Holy Spirit.
ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാര്യത്തിനെ അയക്കും.
You will do a greater work than I have done.
ഞാൻ ചെയ്തതിലും വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യും.
That is another verse most people don't understand.
പല വ്യക്തികൾക്ക് മനസ്സിലാകാത്ത ഒരു വേറൊരു വചനമാണത്.
Haven't you read that verse in your Bible?
നിങ്ങളുടെ ബൈബിളിൽ ആ വചനം വായിച്ചിട്ടുണ്ടോ?
Okay, you're going to get a new Bible today.
നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ബൈബിൾ ലഭിക്കാൻ പോകുന്നു.
You will do greater works than me.
എന്നേക്കാളും എന്നിലും വലിയ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യും.
How, if someone were to ask you, what is the meaning of that verse, what do you reply? And it's not only apostles. Every believer will do greater works than me.
അപ്പോസ്തലന്മാർ മാത്രമല്ല എല്ലാ വിശ്വാസികളും അത് ചെയ്യുമെന്നാണ് പറഞ്ഞത്.
Is that raising the dead?
അത് മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതാണോ?
I think the greatest work Jesus did was raising a man who was dead for 4 days.
നാല് ദിവസമായിട്ട് മരിച്ചിരുന്ന ഒരു വ്യക്തിയെ ഉയർത്തെഴുന്നേൽപ്പിച്ചാണ് ഏറ്റവും വലിയൊരു ആ അത്ഭുതം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
What are you going to do? Raise somebody who was dead for 6 days?
ആറ് ദിവസം മരിച്ച ഒരു വ്യക്തിയെ ഉയർപ്പിക്കുന്നതാണോ അതിലും വലിയ കാര്യം?
Have you ever heard anybody who did it?
ആരെങ്കിലും അപ്രകാരം ചെയ്തൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
That can't be the meaning because that says every believer must do it.
അത് അങ്ങനെയാണെങ്കിൽ എല്ലാ വിശ്വാസികളും അത് ചെയ്യേണ്ടതാണ്.
Walk on the water? Have you heard of anybody walking on the water?
ആ വെള്ളത്തിനുമേൽ ആരെങ്കിലും നടക്കുന്ന ഒരു കാര്യമാണോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ?
He's not talking about all those things.
ഈ പുറമേയുള്ള കാര്യങ്ങളെക്കുറിച്ചല്ല അവൻ സംസാരിക്കുന്നത്.
He's talking about something he could not do when he was on earth because people didn't have the Holy Spirit.
പരിശുദ്ധാത്മാവ് ഇല്ലാതിരുന്നതിനാൽ യേശുക്രിസ്തു ഭൂമിയിൽ ഉണ്ടപ്പോൾ അവൻ ചെയ്യാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ.
To make two dissimilar opposite people one.
വൈരുദ്ധ സ്വഭാവമുള്ള രണ്ട് വ്യക്തികളെ ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രവൃത്തിയെക്കുറിച്ചാണ് അവിടെ.
To make a husband and wife one.
ഭാര്യയും ഭർത്താവിനെ ഒന്നാക്കി
who are completely different from each other.
പരസ്പരം ആയിട്ട് രണ്ടും വ്യത്യസ്തരായിരിക്കുന്ന വ്യക്തികൾ.
Sometimes a man says, brother, I got newly married and I discovered that my wife is completely opposite to me.
ഞാൻ ഒരു വ്യക്തി പറയുന്നുണ്ട് ഞാൻ വിവാഹത്തിന് ശേഷമാണ് എന്റെ ഭാര്യ എന്നിൽ നിന്ന് തികച്ചും വിഭിന്നയാണ് ഞാൻ മനസ്സിലാക്കിയത്.
I said, then it's definitely God's choice only if she's completely opposite to you.
എങ്കിലും തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പാണ് അവർ നിനക്ക് നേരെ എതിരായി.
You both love the Lord.
നിങ്ങൾ രണ്ടുപേരും ദൈവത്തെ സ്നേഹിക്കുന്നു.
He brings together people who are opposites.
വിരുദ്ധ ആ സ്വഭാവശേഷമുള്ളവരെ ഒന്നിച്ചുകൊണ്ട്.
And then I draw a little diagram on a piece of paper.
ഞാൻ ആ ഒരു ഡയഗ്രാം ഒരു പടം ഒരു പേപ്പറിൽ വരച്ചു.
I first draw a whole egg.
ഒരു മുഴുവൻ ഒരു മുട്ടയുടെ പടം ഞാൻ വരയ്ക്കും.
And then I say now I'm going to break this egg.
എന്നിട്ട് ഞാൻ പറയും ഞാൻ ഈ മുട്ട പൊട്ടിക്കാൻ പോകുന്നു.
I break it into two.
ഞാൻ അതിനെ രണ്ടായിട്ട് പൊട്ടിക്കുന്നു.
I draw a diagram of these two halves.
ഈ രണ്ട് ആ ഭാഗത്തിന്റെ പടം ഞാൻ വരയ്ക്കും.
You know with all the pokey all on both sides. Egg when it is broken.
മുട്ട പൊട്ടിക്കുമ്പോൾ അറിയാമല്ലോ ഒരിടത്ത് കുഴിയും ഒരിടത്ത് ഉന്നതമായ ഭാഗങ്ങളിൽ ഇരിക്കുന്നു.
I see this looks pretty ugly, right?
ഇത് വളരെ മോശമായ ഒരു കാഴ്ചയല്ലേ?
I see that's you and that's your wife.
നീയും നിന്റെ ഭാര്യയുമാണേ കാല്.
Pretty ugly. With a lot of pokey things that can poke each other.
അങ്ങോട്ടും ഇങ്ങോട്ടും മുറിവേൽപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്ന ഭാഗങ്ങൾ.
But the wonderful thing is,
എന്നാൽ അതിന്റെ മനോഹരമായ ഒരു അവസ്ഥ,
wherever there's a projection here there's a depression there.
ആ ഇവിടെ ഒരു പ്രൊജക്ഷൻ ഉള്ളപ്പോൾ അവിടെ ഒരു ഡിപ്രഷനുമുണ്ട്.
And wherever there's a projection here there's a depression here.
അതേപോലെ തന്നെ മറുഭാഗത്തുമുണ്ട്.
And when I put it together,
ഞാൻ അതിനെ ഒന്നിച്ച് ചേർത്ത് വെക്കുമ്പോൾ,
it's amazing, it just fits into each other.
മനോഹരമായിട്ട് അത് ഒന്നായിട്ടിരിക്കുന്നു.
Because they were opposites.
കാരണം അവർ എതിർശേരിയിലായിരുന്നപ്പോഴാണ് അങ്ങനെ.
That is how God brings husband and wife together.
അങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാരെ ദൈവം
ഒന്നിച്ചു. That's how God brings believers together.
അങ്ങനെയാണ് കർത്താവ് വിശ്വാസികളെ ഒന്നിച്ചു കൊണ്ടുവരുന്നത്.
This is the mystery of the body of Christ.
ഇതാണ് ദൈവസഭയുടെ മർമ്മം.
See these two hands?
ഈ രണ്ട് കൈകൾ.
See where the thumb is here and the thumb is here.
ആ ഇതിന്റെ തള്ളവിരൽ എവിടെയാണ് ഇവിടെയും അവിടെയും നോക്കുക.
Exact opposite.
ആ രണ്ട് എതിർ ദിശയിലല്ലേ?
Here the thumb is on the left side and here it's on the right side.
ഇവിടെ അത് ഇടതുവശത്തും അവിടെ വലതുവശത്തുമായിട്ട് കാണാം.
From you look at it this the other way.
നിങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
But it's opposite. And that's why it fits so perfectly when you put it together.
അതുകൊണ്ടാണ് ഇത് ഒന്നിച്ചു ചേർത്ത് വെക്കുമ്പോൾ അത് ഒന്നിച്ചു ചേർന്നിരിക്കുന്നത് വളരെ.
It would have been odd if my left hand was like this.
എന്റെ ഇടത്ത് കൈ ഇങ്ങനെയായിരുന്നെങ്കിൽ എത്ര മോശമായ അവസ്ഥയായിരുന്നു.
Looks a bit funny.
അത് വളരെ മോശമായ രീതിയിൽ
അത് കാണുന്നു. Opposite.
അത് എതിർ ദിശയിലാണെങ്കിൽ ഒന്നിച്ചായിരിക്കും.
God made Paul and Barnabas opposite.
പൗലോസിനും ബർണബാസിനെയും രണ്ട് സ്വഭാവ രീതിയിൽ.
One was a fiery man and the other was a gentle and gracious man.
പൗലോസ് വളരെ ആ ജീലുള്ള വളരെ ഉത്സാഹിയായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ബർണബാസ് വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തി.
Both needed each other.
കാരണം അവർക്ക് രണ്ടുപേരുടെയും പരസ്പര സഹായം ആവശ്യമായി.
Sad that the devil came and divided them.
എന്നാൽ ശത്രു വന്ന് സാത്താൻ വന്ന് അവരെ രണ്ടായിട്ട് മാറ്റിയത്
സങ്കടമായിരുന്നു.
അവർ ഒന്നിച്ചു വേല ചെയ്യാൻ വേണ്ടിയാണ് ദൈവം അവരെ തെരഞ്ഞെടുത്തത്.
I thank God that God has given me people to work with who are opposites.
എന്നെന്നും തികച്ചും വിഭിന്നരായവരുമായിട്ട് ജ്വേല ചെയ്യുവാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
If you get to know my wife, you'll discover she's exactly the opposite of me.
എന്റെ ഭാര്യ എന്റെ സ്വഭാവത്തിന് നേരെ വിരുദ്ധമായ ഒരു സ്ത്രീയാണ്.
I make all the enemies and she makes all the friends.
ഞാൻ എല്ലാവരെയും ശത്രുക്കളാക്കുന്നു, അവരെല്ലാവരെയും മിത്രങ്ങളാക്കുന്നു.
It's grace and truth.
ഇത് കൃപയും സത്യവുമാണ്.
The glory of God was seen in Jesus, full of grace and truth.
യേശു ക്രിസ്തുവിൽ കണ്ടത് കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാണ്.
And in a church also, God brings different people with different personalities and fills them with the Holy Spirit so the beauty of Jesus can be seen in the whole body, not in one person.
ദൈവസഭയിലെ പരസ്പര വിരുദ്ധങ്ങളായിട്ടുള്ള സ്വഭാവവിശേഷതകളെ വ്യക്തിത്വങ്ങളെ ദൈവം സഭയിലേക്ക് കൊണ്ടുവരികയും പരിശുദ്ധാത്മാവിൽ അവരെ ഒന്നാക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം സഭയായിട്ട് അവർക്ക് വെളിപ്പെടുത്തുവാൻ.
Everywhere I go, the devil is determined to bring division in that church because they are different.
വ്യത്യസ്തരായതിനാൽ ഞാൻ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം സാത്താൻ ആ കുഴച്ചിലുകളും മറിച്ചുകളും വിഭാഗതകളും കൊണ്ടുവരാൻ ശ്രമിക്കുന്നു.
I'm sure you folks have seen that in your own example.
നിങ്ങളുടെ സ്ഥലസഭകളിൽ നിങ്ങൾ അത് കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
Do you know the number of churches in India which are having court cases?
ഇന്ത്യയിലുള്ള പല സഭാ വിഭാഗങ്ങൾ തങ്ങൾ കോടതിയിൽ കേസുള്ള കാര്യം നിങ്ങൾക്ക് അറിയുമോ?
New Testament pattern church, more court cases.
പുതിയ നിയമ വ്യവസ്ഥയിലുള്ളവർക്ക് കൂടുതൽ കോടതി
വ്യവഹാരങ്ങൾ. ക്ലാഷ്
എപ്പോഴും ഏറ്റുമുട്ടൽ ഉപദേശ രൂപത്തിൽ.
Court will appoint some Hindu man to oversee this Christian.
ഈ ക്രിസ്ത്യാനികളെ എല്ലാം സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു വ്യക്തിയെ കോടതി അപ്പോയിന്റ്.
Can you imagine what heaven and the angels think about that?
ഈ കാഴ്ച കാണുമ്പോൾ സ്വർഗത്തിൽ മാലാഖമാര് എത്ര ഖേദത്തോടു കൂടി ഇതിനെ നോക്കുന്നുവെന്ന് ചിന്തിക്കുക.
So many denominations it's there.
ധാരാളം സഭാ വിഭാഗങ്ങൾ ഇങ്ങനെ നടക്കുന്നു.
Always the fight is over property.
മിക്ക സമയങ്ങളിലും കോടതി കേസ് നടക്കുന്ന വ്യവഹാരം നടക്കുന്നത് ആ വസ്തുവകളെ സംബന്ധിച്ചുള്ള തർക്കം.
You know what Jesus said, what Jesus said to Pilate?
പീലാത്തോസിനോട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നിങ്ങൾക്ക് അറിയുമോ?
If my John 18:36.
യോഹന്നാന്റെ സുവിശേഷം 18:36.
If my kingdom were of this world, my servants would be fighting.
എന്റെ രാജ്യം ഐഹികമായിരുന്നെങ്കിൽ എന്റെ ചേവകന്മാർ പോരാടുമായി.
When you fight for earthly things, you are proclaiming that your kingdom is of this world and not of Jesus Christ.
ഭൗമികമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വഴക്കടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പ്രത്യക്ഷത ഉച്ചത്തിൽ ഘോഷിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ രാജ്യം ഐഹികമാണെന്നാണ്.
If you fight because your brother cheated you of the property, your kingdom is of this world.
വസ്തുവകയിൽ നിന്റെ സഹോദരൻ നിന്നെ കബളിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ നീ കോടതിയിൽ പോകുന്നുവെങ്കിൽ നിന്റെ രാജ്യം ഐഹികമാണ്.
One man came to Jesus once and said, tell my brother to share the property with me.
ഒരുവൻ വന്ന് പറയുന്നുണ്ട് തന്റെ സഹോദരനോട് തന്റെ വസ്തുവക പങ്കുവെക്കാനായിട്ട് നിന്നോട് അവനോട് പറയാ എന്ന് യേശുവിനോട് പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം.
Jesus said, I didn't come for all that.
ഞാൻ ഈ കാര്യത്തിന് വേണ്ടി അല്ല വന്നത്.
Let him have the property.
അവൻ ആ വസ്തുവക എടുത്തുകൊള്ളട്ടെ.
You follow me.
നീ എന്നെ അനുഗമിക്കുക.
Who would listen to that word of Jesus today?
യേശുക്രിസ്തുവിന്റെ ആ വചനത്തെ ഇന്ന് കേൾക്കുന്ന എത്ര പേരുണ്ട്?
Dear brothers and sisters, we need to see these two mysteries.
ഈ രണ്ട് വലിയ മർമ്മങ്ങൾ നമ്മൾക്ക് കാണേണ്ടിയിരിക്കുന്നു.
One, that Jesus came in the flesh and I don't have to sin.
യേശുക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടതിനാൽ എനിക്ക് പാപം കൂടാതെ ജീവിക്കാൻ
കഴിയും. I don't have to fight for earthly things.
ഈ ഭൂമിയിലെ ഭൗമിക കാര്യങ്ങൾക്കായിട്ട് ഞാൻ വഴക്കടിക്കേണ്ട ആവശ്യമില്ല.
I can walk the same values that Jesus had.
യേശുക്രിസ്തുവിന് ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ആ വില നിലവാരത്തിൽ മൂല്യത്തിന്റെ ആ നിലവാരത്തിലേക്ക് ജീവിക്കാം.
I can be one with people who are dissimilar to me.
എന്നോട് വിഭിന്നരായിരിക്കുന്നവരോട് ഏക ആത്മാവിൽ ഒന്നായിരിക്കാൻ എനിക്ക് സാധിക്കും.
I don't have to clash with my wife. I can cooperate with her.
എന്റെ ഭാര്യയോട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല, അവളുമായിട്ട് സഹകരിച്ചു.
I don't have to clash with brothers who have different views from mine.
എന്നിൽ നിന്നും വിഭിന്നമായ കാഴ്ചപ്പാടുള്ള സഹോദരന്മാരുമായിട്ട് ഏറ്റുമുട്ടേണ്ട ആവശ്യമില്ല.
God has made them like that.
കർത്താവ് അവരെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.
They are different from me, so that together we can do God's work.
അവർ എന്നിൽ നിന്നും വിഭിന്നരാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താം.
That unity can only be possible on the cross.
അത് ക്രൂശിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്.
That means I die on the cross to my own views.
എന്റെ കാഴ്ചപ്പാടിനായിട്ട് ഞാൻ എന്റെ ക്രൂശിൽ മരിക്കുമ്പോൾ
he or my wife or a brother dies to his views, her views.
എന്റെ ഭാര്യയോ എന്റെ മറ്റു സഹോദരനോ അവന്റെ കാഴ്ചപ്പാടിന് വേണ്ടി മരിക്കുമ്പോൾ
in that death we are one.
ആ മരണത്തിൽ ഞങ്ങൾ ഒന്നായി തീരും.
In my dying with Jesus, I become one with others who die with Jesus.
യേശുക്രിസ്തുവിനോട് മരിച്ചവരുമായിട്ട് ഞാനും യേശുക്രിസ്തുവിനോട് മരിക്കുമ്പോൾ ഞാൻ ഒന്നായി.
This is one of the great truths in the New Testament of the way of the cross.
പുതിയ നിയമത്തിലെ ഏറ്റവും പരമപ്രധാനമായ ഗൗരവപൂർണമായ ഒരു സത്യമാണ് ഈ പറഞ്ഞ കാര്യം.
I'll tell you how God showed it to me the first time.
ഇത് ആദ്യമായിട്ട് ദൈവം എന്നെ കാണിച്ച ഒരു കാര്യം ഞാൻ പറയട്ടെ.
When I was a young Christian, I was going to an assembly which only studied the Bible.
ഞാൻ പൊക്കൊണ്ടിരുന്ന ചെറുപ്പക്കാരനായ യുവാവായിരുന്ന വിശ്വാസിയായി ഞാൻ പൊക്കൊണ്ടിരുന്ന സഭയിലെ ദൈവത്തിന്റെ വചനം എപ്പോഴും പഠിപ്പിക്കുക
മാത്രമായിരുന്നു.
അത് നല്ലതാണ്.
I was very happy to study the Bible.
ദൈവത്തിന്റെ വചനം പഠിക്കുന്നതിൽ ഞാൻ സന്തുഷ്ടനുമായിരുന്നു.
But I felt a lack of power in my life.
എന്നാൽ എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ ശക്തിയുടെ കുറവ് ഞാൻ അനുഭവിച്ചറിഞ്ഞു.
I was born again.
ഞാൻ വീണ്ടും ജനനം പ്രാപിച്ചവനാണ്.
Baptized in water.
ഞാൻ ജലസ്നാനം പ്രാപിച്ചവനാണ്.
Studying the scriptures.
ദൈവത്തിന്റെ വചനം പഠിക്കുന്നവനാണ്.
But I didn't have power.
എന്നാൽ എനിക്ക് ശക്തിയില്ലായിരുന്നു.
I was like a hand, good hand, but paralyzed.
ഞാൻ നല്ല ഒരു കൈയാണ്, പക്ഷേ അത് തളർവാദം വന്നതാണ്.
All the doctrines were correct, 5 fingers.
എല്ലാ ഉപദേശങ്ങളും ശരിയാണ്, 5 വിരലുകളുണ്ട്.
Elbow, everything is there.
എനിക്ക് അസ്ഥികളുണ്ട്, എല്ലാം ഉണ്ട്.
But it's paralyzed.
എന്നാൽ അത് തളർന്നു കിടക്കുകയാണ്.
It's a member of the body.
ശരീരത്തിന്റെ ഒരു ഭാഗമാണ്, അവയവമാണ്.
Paralyzed.
എന്നാൽ തളർവാദം വന്നതാണ്.
That's how I felt.
അങ്ങനെയാണ് എനിക്ക് അത് തോന്നിയത്.
And even when I tried to share the word.
ദൈവത്തിന്റെ വചനം സംസാരിക്കുമ്പോഴും എനിക്ക് അത് അനുഭവപ്പെട്ടു.
Such a struggle.
വലിയ വലിയ ഉള്ളില വലിയൊരു സമ്മർദ്ദം. കാരണം എനിക്ക് ശക്തി.
So as I read the scriptures,
ഞാൻ ഈ വചനം വായിച്ചപ്പോൾ
I saw that there's a promise that you will Jesus will baptize you in the Holy Spirit and fire.
അവിടെ ഒരു വാഗ്ദത്തം ഞാൻ കണ്ടു. യേശുക്രിസ്തു നിന്നെ അഗ്നിയിലും ആത്മാവിലും അഭിഷേകം ചെയ്യുമെന്ന്.
They never taught that in the church I was in.
ഞാനായിരുന്ന സഭാ വിഭാഗത്തിൽ അവരെന്നെ അത് പഠിപ്പിച്ചിട്ടില്ല.
So I began to seek God on my own.
ഞാൻ തനിയെ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാൻ.
I was working in the Navy those days.
ഞാൻ ആ നാളുകളിൽ നേവിയിൽ ജോലി ചെയ്യുകയായിരുന്നു.
So somebody told me.
ചിലരെന്നോട് പറഞ്ഞു.
You must go to the Pentecostal church. They are the ones who speak about baptism in the Holy Spirit.
അവരെന്നോട് പറഞ്ഞു, നീ പെന്തക്കോസ്റ്റ് സഭയിൽ പോകണം. അവരാണ് പരിശുദ്ധാത്മസ്നാനത്തെ കുറിച്ച് പ്രസംഗിച്ചത്.
I had never been to a Pentecostal church in my life.
എന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ അതിനു മുന്നേ
I didn't even know anything about that.
എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയുകയില്ല.
Anyway, I went with this brother.
ഞാൻ ഈ സഹോദരന്റെ കൂടെ പോയി.
To one pastor.
അവിടെ ഒരു പാസ്റ്ററുടെ അടുത്ത് പോയി.
And as he said pray. He said let's pray.
സഹോദരൻ ആ പാസ്റ്റർ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം.
And he told me.
എന്നോട് പറഞ്ഞു.
Now keep saying hallelujah.
Hallelujah എന്ന് തുടർമാനം പറയാൻ പറഞ്ഞു.
Keep saying hallelujah, 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 hallelujah. Keep on saying it.
Hallelujah, hallelujah, hallelujah എന്ന് നിരന്തരമായിട്ട്
പറഞ്ഞു. And then he will speak in tongues.
അപ്പോൾ നീ അന്യഭാഷയിൽ സംസാരിക്കും എന്ന് പറഞ്ഞു.
I said rubbish. I'm not going to do that.
ഞാൻ പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ല. എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ഞാൻ ചെയ്യുകയില്ല.
They didn't keep on saying hallelujah on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ അവർ നിരന്തരം ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു.
Nobody told anyone in the Acts of the Apostles to do that.
പോസ്തല പ്രവർത്തകരിലെ ആരും ഒരിക്കൽ പോലും ഈ ഹല്ലേലൂയ നിരന്തരം പറഞ്ഞിട്ടില്ല.
I went to their meeting and there was such a lot of noise.
ഞാൻ അവരുടെ മീറ്റിംഗിൽ കടന്നു പോയപ്പോൾ അവിടെ ഭയങ്കര ശബ്ദ
കോലാഹലം ഉണ്ടായി. I didn't see holiness.
എന്നാൽ അവിടെ ഞാൻ വിശുദ്ധി ദർശിച്ചില്ല.
So I was disappointed.
ഞാൻ നിരാശപൂർണ്ണനായി പോയി.
I came back to my room.
ഞാൻ എന്റെ റൂമിലേക്ക് മടങ്ങി വന്നു.
And I said, Lord, whatever that is, I don't want that.
ഞാൻ പറഞ്ഞു ദൈവമേ അത് എന്താണെങ്കിലും എനിക്കത് വേണ്ട.
I want the real thing which Peter, James and John got on the day of Pentecost.
പെന്തക്കോസ്ത് നാളിൽ പത്രോസും യാക്കോബും യോഹന്നാനും അനുഭവിച്ച ആ സത്യമായിട്ടുള്ള പരിശുദ്ധ ആത്മാവിന്റെ സ്ഥാനം എനിക്ക്.
I don't want noise and counterfeit. I want real power.
എനിക്ക് വ്യാജമായിട്ടുള്ള ശബ്ദമുഖരമായിട്ടുള്ള ഒരു കാര്യമല്ല എനിക്ക് വേണ്ടത്. യഥാർത്ഥത്തിലുള്ള സത്യം.
I want power to live a holy life.
ഒരു വിശുദ്ധ ജീവൻ ജീവിക്കാനുള്ള ശക്തി.
I want power to be a fearless witness for Christ.
യേശുക്രിസ്തുവിനായിട്ട് ഭയജഗതനായിട്ട് നിൽക്കുന്ന ഒരു സാക്ഷിയാകാൻ.
I want power to be able to speak your word with authority.
നിന്റെ വചനം അധികാരത്തോടെ സംസാരിക്കാനുള്ള അഭിഷേകം.
And as I began to pray and seek God for a number of days.
അതിനായിട്ട് ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു
കൊണ്ടിരുന്നപ്പോൾ
ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ
the Lord revealed something to me.
ദൈവം എനിക്ക് പല കാര്യങ്ങൾ വെളിപ്പെടുത്തി തരാൻ തുടങ്ങി.
Jesus, when did the anointing come upon Jesus?
യേശുക്രിസ്തുവിന്റെ മേൽ എന്നാണ് അഭിഷേകം ഇറങ്ങി വന്നത്?
When he went into the river Jordan and was baptized.
അവൻ യോർദാൻ നദിയിലേക്ക് ഇറങ്ങി മുങ്ങി
കഴിഞ്ഞു. As he came up, the Spirit of God came upon him.
അവൻ ആ സ്നാനപ്പെട്ട് പൊങ്ങി വരുമ്പോഴാണ് പരിശുദ്ധാത്മാവന്റെ മേൽ.
God showed me.
ദൈവം എന്നെ ഒരു കാര്യം കാണിച്ചു.
That there Jesus was accepting death to himself.
യേശുക്രിസ്തു അവിടെ തന്റെ സ്വന്തം ജീവന്റെ മരണത്തിൽ ഏൽപ്പിക്കുന്നത് അംഗീകരിക്കുകയായിരുന്നു.
When a person pushes somebody under the water,
ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ജലത്തിൽ അടിയിലേക്ക് താഴ്ത്തുമ്പോൾ
Jesus accepting somebody pushing him down to death.
അവനെ മരണത്തിലേക്ക് താഴ്ത്തുന്ന കാര്യത്തിൽ യേശുക്രിസ്തു അംഗീകരിച്ചു കൊടുക്കുന്നു.
And coming up out of the water is a picture of resurrection.
വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നത് ഉയർപ്പിനെ കുറിക്കുന്നു.
And then the Spirit came upon him.
അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ
ആവശ്യം. What the Lord showed me then was,
അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കാണിച്ചു
തരികയാണ്. If you are willing to choose the way of death to yourself,
നിന്റെ സ്വന്തം ഇഷ്ടത്തിന് മരിക്കാനായിട്ട് നീ തയ്യാറാകുന്നുവെങ്കിൽ,
my spirit will rest upon you.
എന്റെ ആത്മാവ് നിന്റെ മേൽ എല്ലായ്പ്പോഴും ആവശ്യം.
As long as you walk the way of death to yourself.
നിന്റെ സ്വന്തം ഇഷ്ടത്തിനായിട്ട് നീ മരിക്കുവാനായിട്ട് തുടർമാനം നടക്കുമ്പോൾ
my spirit's power will rest upon you.
നിന്റെ ആത്മാവിന്റെ ശക്തി നിന്റെ മേൽ ഉണ്ടായിരിക്കും.
But if ever a day comes in your life when you don't want to walk that way,
ആ ഒരു മാർഗത്തിൽ നടക്കാനായിട്ട് ആഗ്രഹിക്കാതെ ഒരു ദിവസം ഉണ്ടെങ്കിൽ
my spirit will depart from
എന്റെ ആത്മാവ് നിന്നെ വിട്ട് കടന്നുപോകും.
So I saw there's a close connection between the power of the Holy Spirit and the way of the cross.
ക്രൂശിന്റെ മാർഗവും പരിശുദ്ധാത്മ ശക്തിയും തമ്മിൽ ചേർന്നു പോകുന്ന ഒരു കാര്യം ഞാൻ കാണുന്നു.
That was 1963.
അത് 1963ലായിരുന്നു.
That's the first time I really experienced an anointing of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞാൻ വാസ്തവത്തിൽ അനുഭവിച്ചറിഞ്ഞ നാളതായിരുന്നു.
And I began to have power to minister the word.
ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാനായിട്ടുള്ള ആ ശക്തി എനിക്ക് ലഭിച്ചു.
Soon I left the navy.
അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് നേവിയിൽ നിന്ന് രാജിവെച്ച് പിരിഞ്ഞു.
Power to minister the word and write articles and books and all that.
അതിനു ശേഷം ഞാൻ ശുശ്രൂഷക്കായിട്ട് ദൈവത്തിന്റെ വചനങ്ങൾ എഴുതുവാനും ദൈവത്തിന്റെ പ്രസംഗിക്കാനും ഒക്കെ തുടങ്ങി.
But even though I had that power, I still did not know the secret of really overcoming sin in my thoughts.
എന്നാൽ എനിക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിലും ആ പാപത്തിന്റെ മേൽ ജയം നേടുവാനുള്ള ദൈവഭക്തിയുടെ മർമ്മം എനിക്കറിയില്ലായിരുന്നു.
I knew that there's something more I needed to know.
എനിക്ക് ചില കാര്യങ്ങൾ കൂടെ അറിയേണ്ടത് ആവശ്യമുണ്ട് എന്ന് എന്റെ ആത്മാവിൽ ബോധ്യപ്പെട്ടു.
I was defeated, I backslid inwardly.
ഞാൻ ആന്തരികമായിട്ട് തോൽപ്പിക്കപ്പെട്ട് തോൽവി അടഞ്ഞ് ഞാൻ പിന്മാറ്റത്തിലേക്ക് പോയിരുന്നു.
I said, Lord, I want you to do something for me.
ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ ജീവിതത്തിൽ
I want you to fill me with the spirit again.
നിന്റെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും എന്നെ അഭിഷേകം ചെയ്യുക.
Give me power so that my inner life becomes pure.
എന്റെ ആന്തരിക ജീവിതം മരിതത്തിൽ നിന്നും വിശുദ്ധിയിലേക്ക് വളരുന്ന അവസ്ഥയിലേക്ക്
we can go to Jesus again and again when we have a need.
നമുക്ക് ഒരു ആവശ്യമുള്ളപ്പോൾ യേശുക്രിസ്തുവിന്റെ അടുത്തേക്ക് നമുക്ക് വീണ്ടും വീണ്ടും കടന്നു ചെല്ലുവാനായിട്ട്.
But we must be honest about our need.
നമ്മുടെ ആവശ്യത്തെക്കുറിച്ച് നമ്മൾ സത്യസന്ധരായിരിക്കണം.
I was preaching in a church those days.
ഞാൻ കഴിഞ്ഞ നാളുകളിൽ ആ ദിവസങ്ങളിൽ ഞാൻ ബാംഗ്ലൂരിൽ പ്രസംഗിക്കുന്ന ആളായിരുന്നു.
1974
ആണ് അത്.
But my inner life was not corresponding with what I preached.
ഞാൻ പ്രസംഗിക്കുന്നതിനോട് എൻ്റെ ആന്തരിക ജീവൻ പ്രതികരിക്കുന്നത് സത്യസന്ധമായിരുന്നില്ല.
By the way, that is true of many people who preach.
സത്യസന്ധതയോടെ ഞാൻ പറയട്ടെ, പല പ്രസംഗകരുടെയും ജീവിതം ആ തരത്തിലാണ് ഇന്നും.
They preach a higher standard than they are living in their thought life.
അവരെ അവരുടെ ഉന്നതമായ ഒരു നിലവാരം പ്രസംഗിക്കുകയും അവരുടെ ചിന്താമണ്ഡലത്തിൽ താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുകയും.
They won't acknowledge it.
അവരത് സത്യസന്ധതയോട് അംഗീകരിക്കില്ല.
I decided I'm going to acknowledge it. I want to be honest with God.
ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ അംഗീകരിക്കുന്നു, ജീവിതമായ സത്യസന്ധമുള്ളവരാകാൻ ആഗ്രഹിക്കുന്നു.
The Lord asked me a question.
ദൈവം എന്നോട് ചോദ്യം ചോദിച്ചു,
Are you willing to stand up in the church next Sunday
and
publicly acknowledge that you're a hypocrite?
പരസ്യമായിട്ട് നീ പ്രസംഗിക്കുന്ന സഭയിൽ എഴുന്നേറ്റ് നിന്നിട്ട് നിനക്ക് ഞാനൊരു പരീശനായിരുന്നു, കപടഭക്തിക്കാരനായിരുന്നു.
I am preaching what is not really true in my inner life.
ഞാൻ പ്രസംഗിച്ചിരുന്ന കാര്യങ്ങൾ സത്യമായിട്ട് എന്റെ ആന്തരിക ജീവിതത്തിൽ ഇല്ലായിരുന്നു എന്ന് പറയാമോ എന്ന് ചോദിച്ചു.
My outer life is okay like good Pharisees.
എന്റെ പുറമേയുള്ള ജീവിതം വളരെ നല്ലതായിരുന്നു പരീശനെ പോലെ.
I said yes Lord.
ഞാൻ പറഞ്ഞു, അതെ കർത്താവേ, ഞാൻ തയ്യാറാണ്.
And that day God met with me.
ആ നാളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ വീണ്ടും
filled me with the spirit again.
വീണ്ടും പരിശുദ്ധാത്മാവിനാൽ
turned my life around.
എന്റെ ജീവിതത്തെ തന്നെ സമൂലമായിട്ട് മാറ്റി.
I learned something that day.
ആ നാളിൽ ഞാൻ ഒരു കാര്യം മനസ്സിലാക്കി.
That God loves honest people.
ദൈവം സത്യസന്ധതയെ ഇഷ്ടപ്പെടുന്നു.
All he wants is honesty.
സത്യസന്ധത അത് മാത്രമാണ് അവൻ ആഗ്രഹിക്കുന്നത്.
Absolute honesty.
100% സത്യം.
Don't pretend.
അഭിനയം വേണ്ട.
Jesus did not condemn adulteresses as much as he condemned hypocrites.
വ്യഭിചാരികളെ അവൻ ഒരിക്കലും കുറ്റം വിധിച്ച് തള്ളിയില്ല. അവൻ പരീശന്മാരെയാണ് കുറ്റം വിധിച്ചത്.
He forgave murderers on the cross.
അവൻ ക്രൂശിൽ വെച്ച് കൊലയാളിയോട് ക്ഷമിച്ചു.
But hypocrites, he said, how will you escape hell?
എന്നാൽ പരീശന്മാരോട് അവൻ എപ്പോഴും കർക്കശത്തോടുകൂടി തന്നെ പെരുമാറി.
So I learned something from that.
അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി.
That Jesus hates hypocrisy more than he hates murder and adultery.
കൊലപാതകത്തിനും വ്യഭിചാരത്തിനേക്കാളും യേശുക്രിസ്തു വെറുക്കുന്ന കാര്യം പരീശന്റെ ആത്മാവാണ്, കപടഭക്തിയാണ്.
Some preacher or elder was a murderer or adulterer, you would have no respect for him.
ഒരു മൂപ്പനായിരിക്കുന്ന ഒരു വ്യക്തി കൊലപാതകയോ വ്യഭിചാരിയോ ആണെങ്കിൽ അവരെ കുറിച്ച് നിങ്ങൾക്ക് അല്പം പോലും ബഹുമാനം
ഉണ്ടായിരിക്കും.
കപടഭക്തിക്കാരനാണ് നിങ്ങൾ പറയും, എല്ലാ വിശ്വാസികളും കപടഭക്തരാണ്, അതിനകത്ത് വലിയ കാര്യമില്ല.
We don't have a sense of values.
നമുക്ക് യഥാർത്ഥ മൂല്യബോധം ഇല്ലാത്തവരാണ് നമ്മൾ.
Dear brothers and sisters,
പ്രിയ സഹോദരി സഹോദരന്മാരെ,
God has got great plans for every one of us.
ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെക്കുറിച്ചും ദൈവത്തിന് വലിയ പ്ലാനുകൾ ഉണ്ട്.
All you have to do is be absolutely honest about what God has spoken to you in these 2 days.
ഈ രണ്ട് ദിവസങ്ങളിൽ ദൈവം നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ സത്യസന്ധതയുള്ളവരായിരിക്കുക.
And if you are not honest,
നിങ്ങൾ സത്യസന്ധരല്ല,
you don't love the truth,
നിങ്ങൾ സത്യത്തെ ഇഷ്ടപ്പെടുന്നില്ല.
God will allow you to be deceived about your true condition.
നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ തന്നെ നിങ്ങൾക്ക് കോഷ്ക്ക് വിശ്വസിക്കാൻ ദൈവം അനുവദിക്കും.
I'll close with this verse.
ഈ വചനത്താൽ ഞാൻ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാൻ.
2 Thessalonians 2.
2 തെസ്സലോനിക്കർ 2 അധ്യായം.
And verse 10 and 11.
10ഉം 11ഉം വാക്യങ്ങൾ.
This is a verse written for those who don't love the truth.
സത്യത്തെ ഇഷ്ടപ്പെടാതിരിക്കുന്നവർക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന വാക്യമാണ്.
And who don't want to be saved from sin.
പാപത്തിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ താൽപര്യമില്ലാത്തവർക്കുള്ള.
When they hear the word of God, they don't face up to the truth about themselves.
അവർ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അവരുടെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥയിൽ അവർ ഏറ്റുപറയുന്നില്ല.
They are too proud to acknowledge.
അവരുടെ അംഗീകരിക്കാനായിട്ട് നിഗളമുള്ളവരാണ്. അവർ പാപം ചെയ്യുന്നവരാണ്.
Here's what it says.
അവിടെ പറയുന്നത് ഇങ്ങനെയാണ്.
God will deceive them.
ദൈവം അവരെ വഞ്ചിക്കുവാനായിട്ട്.
And he will make them believe a lie about themselves.
അവരെ കുറിച്ചുള്ള ആ ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു.
It's written here.
അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
God will deceive you and make you believe a lie about yourself.
നിന്നെ കുറിച്ചുള്ള കാര്യം ഭോഷ്ക് വിശ്വസിക്കുമാറ് ദൈവം തന്നെ
നിന്നെ
അനുവദിക്കും.
What does that mean?
എന്താണ് അത് അർത്ഥമാക്കുന്നത്?
You will think you are spiritual when you are not spiritual.
നീ ആത്മീയനല്ലാതെ ഇരിക്കുമ്പോൾ നീ ആത്മീയനാണെന്ന് നിങ്ങൾ ചിന്തിച്ചു പോകുന്നു.
You will think you are filled with the spirit when you are not filled with the spirit.
നീ പരിശുദ്ധാത്മ പൂർണ്ണനാണെന്ന് വിശ്വസിക്കും എന്നാൽ നീ പരിശുദ്ധാത്മ പൂർണ്ണനല്ല.
You may even think you are born again when you are not born again.
നീ വീണ്ടും ജന്മം പ്രാപിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നീ സത്യത്തിൽ അങ്ങനെയല്ല.
God himself makes you believe what is false.
അത് വ്യാജം വിശ്വസിക്കുവാനായിട്ട് ദൈവം തന്നെ നിന്റെ ജീവിതത്തിൽ ഇടയാക്കും.
Why?
എന്തുകൊണ്ട്?
Because you don't love the truth. That God shows you.
ദൈവം നിന്നെ കുറിച്ച് കാണിക്കുമ്പോൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളുകയാലാണ്.
You don't want to be saved from that corruption.
ആ മലിനതയിൽ നിന്നും ആ അതിൽ നിന്ന് രക്ഷപ്രാപിപ്പാൻ നിനക്ക് സത്യത്തോട് താല്പര്യമില്ലാത്ത.
So I want to encourage all of you.
ഇവിടെ ഇരിക്കുന്നവരെ ഞാൻ
always love the truth.
സത്യത്തെ സ്നേഹിക്കുക.
About yourself.
നിങ്ങളെ കുറിച്ചുള്ള സത്യത്തെ.
Whatever God shows you.
ദൈവം നിങ്ങളെ കുറിച്ച് കാണിക്കുന്ന സത്യം.
You see something in the word of God which is different from what you have always believed.
നമ്മൾ എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന കാര്യത്തിൽ വ്യത്യസ്തമായിട്ട് കാര്യം ദൈവത്തിന്റെ വചനത്തിൽ കാണുമ്പോൾ.
Love the truth.
സത്യത്തെ സ്നേഹിക്കുക.
Don't cling on to your old doctrine and say no I can't give up that even if God's word says something else.
ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുമെങ്കിലും എന്റെ ആ ഉപദേശ രൂപം ഇതാണ് അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന്
പറയാം. If I had been like that I'd never have been filled with the Holy Spirit.
ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കൽ പോലും പരിശുദ്ധാത്മ പൂർണ്ണനാകത്തില്ലായിരുന്നു.
Because the church I was in never taught me about being filled with the Holy Spirit.
ഞാൻ ആയിരുന്ന സഭയിൽ ഒരിക്കലും പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നില്ല.
I saw something in scripture.
ഞാൻ തിരുവചനത്തിൽ ഒരു കാര്യം കണ്ടപ്പോൾ.
I saw this coward of a Peter suddenly became different when he was filled with the Holy Spirit.
ഹീരുവായിരുന്ന പത്രോസ് പരിശുദ്ധാത്മ പൂർണ്ണനായപ്പോൾ ധൈര്യശാലിയായിട്ട് എഴുന്നേറ്റ് നിന്ന് കാണുമ്പോൾ.
I said, Lord, I want that.
ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് അങ്ങനെ ആകണം.
I'm not going to be disturbed because some other people are gone into some fanatic extreme.
ആ ഞാൻ ആരെയും ആ കുറ്റം വിധിക്കുകയോ ഒന്നും ഉപദ്രവിക്കുകയോ ഇല്ല. അവർ ഏത് വഴിയിലേക്ക് പോകട്ടെ.
I saw in the Acts of the Apostles how people were filled with the Holy Spirit.
എങ്ങനെയാണ് പരിശുദ്ധാത്മ
പൂർണ്ണനായിട്ട്. Love the truth.
സത്യത്തെ സ്നേഹിക്കുക.
Seek to be saved from all sin.
പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക.
And you can be absolutely sure God will never allow you to be deceived.
ഒരിക്കൽ പോലും നിങ്ങൾ വഞ്ചിക്കപ്പെടുവാൻ ദൈവം നിങ്ങളെ ഇടവരുത്തുകയില്ല.
You will get God's best.
ദൈവത്തിന്റെ ഏറ്റവും മെച്ചമായ ലഭിക്കും നിങ്ങളുടെ
ജീവിതത്തിലുടനീളം.
നിങ്ങളുടെ ഭവനത്തിൽ.
You'll be able to build the church as the body of Christ.
നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ദൈവത്തിന്റെ സഭയെ പണിയുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും.
Thank you for coming all these 2 days.
ഈ രണ്ട് ദിവസം വന്നതിനായിട്ട് വളരെ നന്ദി.
Thank you for listening patiently.
ശ്രദ്ധയോടുകൂടി കേട്ടതിനായിട്ടും ശ്രവിച്ചതിനായിട്ടും നന്ദി.
We praise the Lord for opening heaven over us.
നമ്മുടെ മേൽ സ്വർഗം തുറന്ന് നമ്മളെ അനുഗ്രഹിച്ചതിനായിട്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.
Bow our heads.
നമ്മുടെ തലകളെ നമുക്ക് വണക്കാം.
Please respond to whatever God spoke to you in these days.
ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിച്ചതിനോട് പ്രതികരിക്കുക.
And say, Lord, I want to love the truth.
കർത്താവേ, നിന്റെ സത്യത്തെ സ്നേഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പറയുക.
I want to understand what it is to overcome sin.
കർത്താവേ, നീ പറഞ്ഞിരുന്ന ആ പാപത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ എനിക്ക് മനസ്സിലാക്കാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറയുക.
I don't want to just go around as part of a congregation. I want to build the body of Christ.
ഞാൻ ഒരു കൂട്ടത്തിന്റെ ഒരു ഭാഗമായി തിരിപ്പാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നില്ല, ദൈവത്തിന്റെ സഭയുടെ ശരീരമാകുന്ന സഭ പണിയുന്നവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു.
Help me, Lord.
എന്നെ സഹായിക്കണം ദൈവമേ.
Heavenly Father.
സ്വർഗീയ പിതാവേ.
I want to thank you for your goodness to us these days.
ഈ ദിനങ്ങളിൽ ഞങ്ങൾക്ക് നിന്നോട് കാണിച്ച നന്മയ്ക്കായിട്ട് കരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി.
For the word that you have given us so richly from heaven.
സ്വർഗ്ഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ചു തന്ന വചനത്തിനായിട്ട് നന്ദി പിതാവേ.
And for all these wonderful brothers and sisters who are here,
ഇവിടെ ഉള്ള ഈ നല്ല സഹോദരി സഹോദരന്മാർക്കായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു.
Who have taken so much trouble to come here and to listen to your word.
ദൈവത്തിന്റെ വചനം കേൾപ്പാനായിട്ട് ഇവിടെ വന്ന് ധാരാളം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വന്ന സഹോദരി സഹോദരന്മാരെ ഓർത്ത് ഞാൻ നിന്നോട് നന്ദി പറയുന്നു.
I pray the birds of the air will not take away the seed sown.
ഈ വിതച്ചിരിക്കുന്ന വിത്തുകളൊന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും ആ സാത്താൻ എടുത്ത് കളയാതെ സൂക്ഷിക്കണമേ.
I pray that the word will not fall on hard ground.
അതെ കഠിന നിലത്തിൽ വീണു പോകാതിരിക്കാതെ നീ അവരെ
സൂക്ഷിക്കണം.
നല്ല നിലത്തിൽ വീണ് ഫലം കായ്പാൻ നീ ഇടവരുത്തണം.
Bring a hundredfold fruit.
100 മേനി വിളവ് കൊടുക്കാനായിട്ട് നീ അവരെ സഹായിക്കണമേ.
Thank you.
നന്ദി കർത്താവേ.
In Jesus name.
യേശുക്രിസ്തുവിന്റെ നാമത്തിൽ.
ആമേൻ.
ആമേൻ.